لله والحمد لله وصلي وسلم على خاتم رسل الله وعلى آله وصحبه ومن والاه أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم إنا عبادك وبنو عبادك وبنو إمائك ناصيتنا بيدك ماض فينا حكمك عدل فينا قضاؤك. نسألك بكل اسم هو لك سميت به نفسك وأنزلته في كتابك وعلمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن العظيم ربيع قلوبنا ونور أبصارنا وشفاء صدورنا وجلاء أحزاننا وذهاب همومنا وغمومنا وسائقنا إلى جناتك جنات النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. اللهم اشف أمراضنا ومرضى المسلمين وارحم موتانا وموتى المسلمين أجمعين. هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير. ബഹുമാനികളെ, വിശുദ്ധ മദീനവാസികളെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, മറ്റു ശ്രോതാക്കളായ സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ അവന്റെ യഥാർത്ഥ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾക്കൊള്ളിക്കുമാറാകട്ടെ. എല്ലാ ഉത്തരവാദിത്വങ്ങളും അവൻ നമ്മളിൽ അർപ്പിച്ചതുപോലെ വീഴ്ച വരുത്താതെ നിർവഹിക്കുവാനും വിശിഷ്യ അഞ്ചഫ് നമസ്കാരം പ്രത്യേകിച്ച് അതാതിന്റെ സമയത്ത് ജമാഅത്തോടുകൂടി തന്നെ പള്ളിയിൽ വെച്ചിട്ട് തന്നെ നിർവഹിക്കുവാനും സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ പ്രസ്ഥാനം നമ്മുടെ ചുമതലയാണ്. അതിനെ പ്രസിദ്ധീകരിക്കലും പ്രചരിപ്പിക്കലും പ്രബോധനം ചെയ്യലും ഓരോ മുസ്ലിമിന്റെ ഓരോ മുസ്ലിം സ്ത്രീ പുരുഷന്മാരുടെ ഉത്തരവാദിത്തമാണ് എന്ന ആ ബോധത്തോടുകൂടി തന്നെ പ്രശ്ന മനുഷ്യന്മാരായിട്ട് അള്ളാഹുവിന്റെ ആ അവൻ അർപ്പിച്ച ഉത്തരവാദിത്തത്തെ നാം നിർവഹിച്ചുകൊണ്ട് ജീവിക്കാനുള്ളതായ സാമ്പത്തിക ശേഷി, ശാരീരിക ശേഷി, ഈമാനിക ശേഷി എല്ലാം സർവശക്തൻ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ബഹുമാനികളെ, നാം കഴിഞ്ഞ ക്ലാസ്സിൽ, ഉച്ചയ്ക്ക് നടത്തിയ ക്ലാസ്സിൽ ഉണർത്തിയതുപോലെ ഇവിടുത്തെ പ്രത്യേക നിയമമനുസരിച്ച് 12 മണിയാകുമ്പോൾ കടകളെല്ലാം പൂട്ടുന്നതുകൊണ്ട് നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ നിന്നൊക്കെ പലർക്കും ദൂരെ നിന്ന് വരുന്നവർക്ക് അവരവരുടെ താമസ സ്ഥലത്തേക്ക് എത്താൻ പ്രയാസമുള്ളതുകൊണ്ടും കാലേക്കൂട്ടി തന്നെ കഴിവിന്റെ പരമാവധി നാം ക്ലാസ് തുടങ്ങുവാനും സമാപിക്കുവാനും പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് നാം പറഞ്ഞത് അനുസരിച്ചിട്ടാണ്, വാഗ്ദാനം ചെയ്തതനുസരിച്ചിട്ടാണ് നാം അല്പം മുമ്പ് തന്നെ ക്ലാസ് ആരംഭിച്ചത്. അതെ, പലരും 12 മണിയോടുകൂടിയല്ലാതെ ഷെഫീലുമായുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നിട്ട് ഒഴിവാവാൻ സാധിക്കാത്ത പ്രയാസമുള്ള സുഹൃത്തുക്കൾ നമ്മുടെ സ്ഥിര മെമ്പർമാരിൽ ഉണ്ട് എന്നത് നമുക്കറിയാം. അള്ളാഹു അവർക്കും ഭാവിയിൽ ക്ലാസിലേക്ക് കാലേക്കൂട്ടി വരാനുള്ള അന്തരീക്ഷവും ചുറ്റുപാടും നൽകുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ഇത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന ബോധത്തോടുകൂടി തന്നെ മഹാത്മാക്കളായ വിശുദ്ധ മദീനവാസികളിൽ നിന്ന് നമ്മുടെ ഭാഷ അറിയുന്ന സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ളതായ സദസ്സുകളിലേക്ക് സംഘടിപ്പിക്കലും സമ്മേളിപ്പിക്കലും നിങ്ങളിൽ നിന്നിട്ട് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്നതുകൂടി ഞാൻ ഊന്നിപ്പറയുന്നു. കാരണം പലരും അത് അത്ര ശ്രദ്ധിച്ച് കണക്കിലെടുക്കാറില്ല, അത് കൊണ്ടൊന്നും ദോഷം വരാനില്ല എന്ന് ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടാവാറുണ്ട്. ഞാൻ ക്ലാസ്സിൽ പോകുന്നുണ്ടല്ലോ, എന്റെ റൂം മെമ്പർമാര് പോയില്ലെങ്കിൽ വിരോധമില്ല, ഞാൻ നമസ്കരിക്കുന്നുണ്ടല്ലോ, മറ്റുള്ളവരുടെ കാര്യം ഞാൻ നോക്കേണ്ടതില്ല എന്നൊക്കെ തോന്നിപ്പോകാറുണ്ട്. അത് യഥാർത്ഥത്തിൽ പൈശാചികമായ തോന്നലാണ് എന്നത് നാം മനസ്സിലാക്കണം. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ യഥാർത്ഥ മുസ്ലിം ആവേണമെങ്കിലുള്ളതായ നിബന്ധനയായിട്ട് റബ്ബുൽ ഇസ്സത്ത് പലയിടങ്ങളിൽ മടക്കി മടക്കി പറഞ്ഞതാണ് അവൻ സ്വന്തം കാര്യം ജിന്ദാബാദി എന്ന തത്വത്തിന്റെ മേലിൽ ജീവിക്കുന്നവനാവാൻ പാടുള്ളതേ അല്ല എന്നത്. അവൻ പൊതുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഖീമൂന സ്സലാ കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായമാണ്. ഉഖ്രിജത്തിൽ ലിന്നാസി, ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതിനെ ഉപദേശിക്കുകയും നിങ്ങളോട് വിരോധിക്കപ്പെട്ടതിനെ തടഞ്ഞ് ജീവിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഡ്യൂട്ടി അതാണെന്നാണ്. അതൊരു ഒരു ഭാഗത്ത് വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈരി, വേറൊരു വിഭാഗം നിർബന്ധമായി ഉണ്ടാവേണ്ടതാണ് നന്മയിലേക്ക് ക്ഷണിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്നിട്ട് പ്രത്യേക ഒരു വകുപ്പ് ഉണ്ടായിക്കൊണ്ടേയിരിക്കേണ്ടതാണ്. അപ്പോൾ ഖാസായ പ്രത്യേകമായ ഒരു നിയമം, പൊതുവായ മറ്റൊരു നിയമം, പൊതുവായ നിയമത്തിൽപ്പെട്ട വകുപ്പിനെ കുറിച്ചാണ് ഞാൻ ആദ്യം ഉണർത്തിയത്. നിങ്ങളിൽ നിന്നിട്ട് ഓരോ വ്യക്തിയും അവരവരുടെ റൂമിൽ അവരവരുടെ സഹജീവികൾ, സഹപ്രവർത്തകർ, അല്ലെങ്കിൽ പഠിക്കുന്നവരാണെങ്കിൽ സഹപാഠികൾ, ഏതെല്ലാം രൂപത്തിൽ അവരുടെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന നമ്മുടെ വാചക്കാരായ സുഹൃത്തുക്കളുണ്ടോ അവരിലേക്ക് നാം ഇങ്ങനെയുള്ള ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു പ്രബോധന സദസ് നടക്കുന്നുണ്ട് എന്ന വാർത്ത എത്തിച്ചുകൊടുത്ത് ഇവിടെ കൊണ്ടുവരുവാൻ വേണ്ടി പരിശ്രമിക്കുക. സാധിക്കാത്തവർക്ക് കാസറ്റ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതും പറ്റുകയില്ലെങ്കിൽ, അതിനും സൌകര്യമില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഉൾക്കൊള്ളുന്നതിന് അവർക്ക് ഉൾക്കൊള്ളിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഇതൊക്കെ ഓരോ വ്യക്തിയുടെ ചുമതലയാണ് എന്നതാണ്. നിങ്ങൾ കുന്തും ഖൈറ ഉമ്മ, ഉത്തമ സമുദായം നിങ്ങളാവേണമെങ്കിൽ അത് നിങ്ങൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടതാണ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പഠിപ്പിക്കാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് ഈ വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ മൂലാധാരമാകുന്ന 23 വർഷത്തിലൂടെ ഇഖ്റാ ബിസ്മി തൊട്ട് ആരംഭിച്ചിട്ട് സമാപിച്ചതായ ഈ മൂലാധാരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മളിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച വേളയിൽ നിങ്ങൾ ഒന്നുകൂടി അവരോട് പറയേണ്ടതുണ്ട്. എന്താണത്? ഖുൽ ഹാദിഹി സബീലി, ഇത് എന്റെ ഡ്യൂട്ടിയായിരുന്നു, ഇത് എന്റെ ജോലിയായിരുന്നു, ഇത് എന്റെ പാന്താവായിരുന്നു, ഇത് എന്റെ റൂട്ടായിരുന്നു, ഇത് എന്റെ വഴിയായിരുന്നു. ഏതാണത്? അദ്ഉ ഇലല്ലാഹി അലാ ബസീറ, ലക്ഷ്യസഹിതം ജനങ്ങളെ അള്ളാഹുവിലേക്ക് കിടക്കുക എന്ന ഡ്യൂട്ടി. അതിനേക്കാളും നല്ല ഡ്യൂട്ടി നിർവഹിക്കുന്നവർ ലോകത്തിലില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക സുഹൃത്തുക്കളെ, നാം ഒരു പാർലമെന്റ് മെമ്പർ അല്ലെങ്കിൽ ഒരു അസംബ്ലി മെമ്പർ, അതൊക്കെ ചെറിയ 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 പദവികളാണ്. ആ പദവി ഉള്ളതായ മനുഷ്യന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ, എടോ ഞാൻ ഇവിടുന്ന് വരുന്നതെന്നറിയാമോ, ഞാൻ എം എൽ എന്റെ അടുക്കൽ നിന്ന് വരാണ്, കണ്ടില്ലേ എം എൽ എന്റെ കാറിന്റെ കൂടെ, ആ അവിടെ പൊങ്ങച്ചം പറയലുണ്ടായിരിക്കും. ചെറിയ വലിയ ഗ്രേഡിലേക്ക് എത്തിയിട്ടില്ല. അത് കുറച്ചുകൂടി ഒരു മന്ത്രിയുടെ അടുക്കൽ നിന്ന് വരാണെങ്കിലോ, ഞാൻ മന്ത്രിയുടെ അടുക്കൽ നിന്ന് വരികയാണ്. പിന്നെ പറയേണ്ടതില്ല, പതാക ഇങ്ങനെ പറക്കുന്നുണ്ടായിരിക്കും മന്ത്രിയുടെ കാറിന്റെ മീത്. പിന്നെ കുറച്ചങ്ങോട്ടെത്തിയ പ്രസിഡന്റിന്റെ അടുക്കൽ നിന്നാണെങ്കിലോ, പിന്നെ പറയേണ്ടതേയില്ല. ജീവിതം മുഴുവനും അത് മാത്രം പറഞ്ഞു നടക്കാൻ അവന് ടൈം ഉണ്ടാവുള്ളൂ, ഞാൻ പ്രസിഡന്റിന്റെ പ്രതിനിധിയായിരുന്നു എന്ന വാക്ക്. ഇതൊക്കെ മനുഷ്യ സഹജമായിട്ട് പൊങ്ങച്ചത്തിന്റെ ആൾക്കാർ പറഞ്ഞു നടക്കാറുള്ളതും എല്ലാവർക്കും ഉയരണമെന്ന പൂതിയും ആഗ്രഹമുള്ളതുമാണ്. അപ്പോൾ മനുഷ്യൻ നിയോഗിക്കപ്പെടുന്നതായ വിഭാഗത്തിന്റെ ശക്തി അനുസരിച്ചിട്ട് നിയോഗിക്കപ്പെടുന്ന വ്യക്തിക്ക് ഗ്രേഡ് കൂടുന്നു എന്ന് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അതേക്കുറിച്ച് ഉദാഹരണമായി പറയുകയാണോ, മന്നഹ്സനു ഖൗലൻ മിമ്മൻദാ ഇലല്ലാ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന വിഭാഗത്തിനേക്കാളും നല്ലവരാരുണ്ട്, നല്ല വാക്ക് പറഞ്ഞവരാരുണ്ട്, നല്ല മുദ്രാവാക്യം മുഴക്കിയവരാരുണ്ട്, നല്ല പ്രസംഗം പ്രസംഗിച്ചവരാരുണ്ട്, നല്ല പ്രബോധനം ചെയ്തവരാരുണ്ട്. ആരും തന്നെ ഇല്ല, അങ്ങനെയുള്ള ലേഖകന്മാരില്ല, അങ്ങനെയുള്ള എഴുത്തുകാരില്ല, അങ്ങനെയുള്ള പ്രബോധകന്മാരില്ല, അങ്ങനെയുള്ളതായ ഡ്യൂട്ടി ചെയ്തവർ ലോകത്തിലാരും ഇല്ല. അത്ര നല്ല ഡ്യൂട്ടി ചെയ്തവർ ആര്? അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ, പ്രപഞ്ചനാഥനിലേക്ക് ക്ഷണിക്കാൻ, രാജാതിരാജനായ സിംഹാസനത്തിന്റെ ഉടമയായ റബ്ബുൽ അർശിൽ കിരീം എന്ന ആ മാന്യന്റെ ആ ആ സ്വർഗത്തിലേക്ക് പറന്നു ചെല്ലാൻ വേണ്ടി ക്ഷണിക്കാൻ അവന്റെ ക്ഷണം അവന്റെ പ്രതിനിധിയായിട്ട് വർക്ക് ചെയ്യുന്ന വിഭാഗത്തിനേക്കാളും നല്ല ആൾക്കാര്, നല്ല വീട് പറഞ്ഞ ആൾക്കാര്, നല്ല വാക്ക് പറഞ്ഞ ആൾക്കാര് ആരുണ്ട് എന്നുള്ള ചോദിക്കുന്നു. അത് മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ റൂം മെമ്പറോടെ ചങ്ങാതി നമസ്കരിക്കൂ എന്ന് പറയുമ്പോൾ, ചങ്ങാതി ആ ഫിലിം പൂട്ടു എന്ന് പറയുമ്പോൾ, ചങ്ങാതി ആ നോവൽ തൽക്കാലം നീക്കിവെക്കൂ, അതിന് പകരം അള്ളാഹിന്റെ ലോകാത്ഭുത ഗ്രന്ഥമായ ഖുർആൻ സ്വീകരിക്കൂ എന്ന് പറയുമ്പോൾ, ചങ്ങാതി ഈ കൂടുതൽ രാത്രിയെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ ഹയാത്താക്കൽ പാടുള്ളതല്ല, അള്ളാഹിന്റെ റസൂല് അള്ളാഹ് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ ഈ മദീനത്ത് ജീവിക്കുന്നതായ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നേടിയതായ മുൻ മെമ്പർഷിപ്പ് നേടിയതായ സ്വർഗത്തിന് ടിക്കറ്റ് പണ്ട് കാലഘട്ടങ്ങളിൽ തന്നെ ആ മുൻ സീറ്റുകൾ റിസർവേഷൻ ചെയ്തതായ മഹാത്മാക്കളോട്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇശ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ഉറക്കഴിഞ്ഞു പോകരുത്, ഉറക്കൊഴിവാക്കിയിട്ട് സഹറ് സഹറി സമറി എന്നൊക്കെയാണ് അറബി ഭാഷയിൽ പറയുക. ഇപ്പോൾ തുണി വെച്ചിട്ട് ചാടുന്നതിനെ കാണാനും അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ്സുകൾ കാണാനും അല്ലെങ്കിൽ ക്രിക്കറ്റുകളോ അല്ലെങ്കിൽ ഫുട്ബോളുകളോ അല്ലെങ്കിൽ ഗുസ്തികളോ മറ്റേതെങ്കിലും വിനോദ ആവാസങ്ങൾ കാണാനും വേണ്ടിയിട്ട് ലക്ഷക്കണക്കിൽ മുസ്ലിങ്ങൾ തന്നെ ഇപ്പോൾ ചെലവഴിക്കുന്നതായ ടൈമുകളുണ്ടല്ലോ, അങ്ങനെയുള്ളതായ രാത്രികളെ ടൈമുകളെ അനാവശ്യമാക്കാൻ നഷ്ടപ്പെടുത്തി കളയാൻ പാടുള്ളതല്ല എന്ന് സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ കാണാം. സമർ ഹറാം, സഹർ ഹറാം, പാടുള്ളതല്ല. എന്തിനല്ലാതെ? ഒന്നിരിക്കലോ സ്വന്തം ഭാര്യയോടുകൂടി അവളുമായുള്ള സമ്പർക്കത്തിന് വേണ്ടിയോ അവളുമായുള്ളതായ ആ സമീപനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പുതിയതായിട്ട് വിദേശത്തുനിന്ന് വന്നതായ ഒരു അതിഥിയുണ്ട് അദ്ദേഹത്തെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് മാത്രം അല്പം ഉറക്കൊഴിയാം ഒഴിയാം. അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നത് പോലെ നിങ്ങൾ ഈ ചെയ്യുന്ന ഡ്യൂട്ടി പോലത്തെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി അഥവാ അള്ളാഹുവിന്റെ മതം പഠിക്കാൻ വേണ്ടിയിട്ട് ഉറക്കൊഴിയാം. ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഇസ്ലാം മുസ്ലിംകൾക്ക് ഇശാക്ക് ശേഷം ഭക്ഷണം കഴിഞ്ഞാൽ ഉറക്കൊഴിയൽ അനുവദിക്കുന്നില്ല. എപ്പോൾ ഒഴിച്ച്? അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി രാത്രിയാണെങ്കിൽ ഒഴിച്ച്, രാത്രിയാണെങ്കിലോ പിന്നെ അദ്ദേഹത്തിന് ഒഴിച്ചാലല്ലാതെ ഷെഫീലിന്റെ കീഴിൽ ജീവിക്കാൻ പറ്റുകയില്ല, എക്സിട്ടടിച്ചിരിക്കുമല്ലോ. അപ്പോൾ അത് വിരോധമുണ്ട് എന്ന് ഇസ്ലാം പറയുന്നില്ല. ഡ്യൂട്ടി രാത്രിയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഉത്തരവാദിത്വം ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്, ഹലാലായ അനുവദനീയമായ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് എന്ന് വെക്കാം. എന്നല്ലാതെ ഇന്ന് നാം കാണാറുള്ളത് പോലെയുള്ളതായ അനാചാരങ്ങളിൽ, അനിസ്ലാമികമായ വിനോദാഭാസങ്ങളിൽ കാര്യത്തിന് വേണ്ടി ജീവിക്കേണ്ടതായ മുസ്ലിങ്ങൾ ഒരു കാലഘട്ടത്തിലും കൈന്ന് വേസ്റ്റാക്കാൻ പാടുള്ളതല്ല എന്ന് നീ നിന്റെ കൂട്ടുകാരനോട്, നിന്റെ സഹപ്രവർത്തകനോട്, നിന്റെ സഹജീവിയോട്, നിന്റെ റൂം നമ്പറോട് നീ പറയുന്ന വേളയിൽ നീ ആരായെന്നല്ല പറയുന്നത്, നിന്നെപ്പോലത്തെ നല്ല വേർഡ്സുകൾ ഉപയോഗിച്ച വ്യക്തി ഭൂമിയുടെ നീതയില്ലാണ്. ഭൂമിയുടെ നീത ജീവിക്കുന്നവരിൽ നീ ഉപയോഗിക്കുന്ന വേഴ്സുകളെപ്പോലത്തെ നല്ല വേർഡ്സ് ഉപയോഗിച്ച വ്യക്തി, നല്ല വാക്ക് പറഞ്ഞ വ്യക്തി, നല്ല മുദ്രാവാക്യം മുഴക്കിയ വ്യക്തി, നല്ല പ്രബോധനം ചെയ്ത വ്യക്തി വേറെയില്ല. അള്ളാഹു അഫ്വലു തഖ്വീലിന്റെ വേട ഉപയോഗിച്ചിട്ടുള്ളത് അഥവാ അഹ്സൻ, അഹ്സൻ, ഏറ്റവും നല്ലവൻ. ഫമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. സൽക്കർമ്മം ചെയ്തതോടുകൂടി ജനങ്ങളെ ക്ഷണിക്കുന്നതായ ആ കാര്യം അവൻ സ്വയം ജീവിതത്തിൽ ഫിറ്റാക്കുന്നതോടുകൂടി അത് നിബന്ധനയാണ്. അവൻ മറ്റുള്ളവനോട് നീ നിർത്തൂ ഫിലിം എന്ന് പറയുന്നത് ഇവന്റെ കൂടെയുള്ള ഫിലിമിനേക്കാളും അത്ര രസമുള്ള ഫിലിം അല്ലാത്തത് കൊണ്ട് ഈ കേസറ്റ് അങ്ങ് ചിട്ടേക്ക് എന്ന് പറയാൻ വേണ്ടിയല്ല ഈ പറഞ്ഞത്. അതൊഴിവാക്കി ഇത് വെക്കാൻ വേണ്ടിയല്ല, ഇത് കാണാൻ വേണ്ടിയല്ല. അല്ലെങ്കിൽ അവൻ നമസ്കാരക്കാരൻ അല്ലായിരിക്കും, അവനെ കൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കും, നീ അതേ സമയത്ത് നമസ്കരിക്കാത്തവനാണ്, ആ രൂപത്തിലും അല്ല. നീ നമസ്കരിച്ചിട്ട് അവനെ കൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ വാമില സാലിഹ വഖാല, എന്നിട്ട് ഈ പ്രവർത്തനം ചെയ്തതിന്റെ ശേഷം അവൻ പറയുന്നു ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് എന്ന്. അവൻ കാനേഷ്മാരി മുസ്ലിമല്ല, അവൻ ജനറൽ സർട്ടിഫിക്കറ്റ് മുസൽമാനല്ല, അവനാണ് അള്ളാഹ് എടുക്കൽ യഥാർത്ഥ മുസ്ലിം, അവനാണ് ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ അവകാശപ്പെട്ടവൻ. മറ്റുള്ളവർക്ക് അവകാശമില്ല. കേട്ടില്ലേ? ഇത് അള്ളാഹന്റെ മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാത്ത ജീവിക്കുന്ന, ആ ക്ഷണിച്ചതനുസരിച്ചിട്ട് പ്രവർത്തിക്കാത്ത ജീവിക്കുന്ന മനുഷ്യന് ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ അവകാശമില്ല. അവനാണ് യഥാർത്ഥത്തിൽ മുസ്ലിമാണെന്ന് പറയാൻ അവകാശം ഉള്ളവൻ. പിന്നെ ആ സന്ദർഭത്തിൽ എന്തുവേണ്ടി വരും? ക്ഷമ കൈകൊള്ളേണ്ടി വരും, അടിയും ഇടിയും സകാരം ഏൽക്കേണ്ടി വരും. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ച് റൂം നമ്പർ നമ്മളെക്കാളും കയ്യൂക്കുള്ളവനാണെങ്കിൽ പറയേണ്ടതുമില്ല, ആദ്യം പൊങ്ങല് കയ്യായിരിക്കും. നാക്കൂക്കുള്ളവനാണെങ്കിലോ പൊങ്ങല് നാക്കായിരിക്കും. അങ്ങനെ പല സൈസിൽ പലതും ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് ആ ഏൽക്കേണ്ടി വരുന്നതിന് തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നതും നിങ്ങളുടെ ഗ്രേഡ് കൂടുമെന്നതും പറയാൻ വേണ്ടി തന്നെ നിങ്ങൾ ഈ ഗ്രേഡിലേക്ക് എത്താൻ വേണ്ടി പാടുപെടണം. അങ്ങനെ നിങ്ങൾ നല്ല വാക്കുകൾ ഉച്ചരിച്ചവരാവാൻ വേണ്ടി രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞാൽ വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിആ ഇദ ഫബില്ലതി ഹിയ ഹസൻ فإذا الذي بينك وبينه عداوة كأنه ولي حميم. ഉണ്ട് എതിർക്കുക. അതുപോലെ തന്നെ വടക്കിനെയും നല്ലതുകൊണ്ട് എതിർക്കുക, സോറി, നിങ്ങൾ വടക്കിനെ നല്ലതുകൊണ്ട് എതിർക്കുക. വടക്കിനെ വടക്ക് കൊണ്ട് എതിർക്കേണ്ടതല്ല. തെറ്റിനെ തെറ്റുകൊണ്ട് നന്നാക്കാൻ പറ്റൂല. തെറ്റിനെ ശരിയായ ഭാഗം കൊണ്ട്, നല്ലതുകൊണ്ട് നന്നാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ നിന്നെ ശകാരിച്ചാൽ രണ്ട് ശകാരം കൂട്ടെ, അവൻ ഒന്ന് ഒരു പ്രാവശ്യം ശകാരിച്ചാൽ നീ രണ്ട് പ്രാവശ്യം ശകാരിക്കുകയല്ല വേണ്ടത്. അവൻ നിന്നെ ചീത്ത പറഞ്ഞാൽ നീ ചീത്ത പറയല്ല വേണ്ടത്. പിന്നെയോ മറിച്ച് നീ നല്ല രൂപം കൈകൊള്ളുക, നല്ല സമീപനം കൈകൊള്ളുക, എന്നിട്ട് അവനെ സമാധാനിപ്പിക്കുക, നീ ക്ഷമ കൈകൊള്ളുക. അടി കൊണ്ടാലും തൽക്കാലം ഇടി കൊണ്ടാലും ശകാരം കൊണ്ടാലും വിരോധമില്ല. അവൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ ചിന്തിച്ചിട്ട് നന്മയിലേക്ക് ഭാവിയിൽ എത്താൻ സാധ്യതയുണ്ട് എന്നത് നാം ഓർക്കുക. പ്രത്യേകിച്ച് മുമ്പ് വളഞ്ഞ റൂട്ട് കൈകൊണ്ടിട്ട് പിന്നെ ഇങ്ങനെയുള്ള ക്ലാസ് മെമ്പറാവാനുള്ള ചാൻസ് കിട്ടിയ മഹാത്മാക്കളാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ല. അവന്റെ മുമ്പിൽ തന്നെ തെളിവുകളുണ്ടായിരിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാനിങ്ങനെ പോലെയായിരുന്നല്ലോ പണ്ട്, ഞാൻ പണ്ട് ആ കേസറ്റ് കേട്ടില്ലെങ്കിൽ, ആ ക്ലാസ്സിൽ പോയില്ലെങ്കിൽ, ആ മൗലവിയുടെ ഉപദേശം കേട്ടിട്ടില്ലെങ്കിൽ, ആ കൂട്ടുകാരന്റെ ഉപദേശം കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള ഈ സൽത്താന്താവ് കൈകൊള്ളുകയില്ലായിരുന്നു. അങ്ങനെ തന്നെയാണല്ലോ ഞാൻ പണ്ടുണ്ടായത് എന്ന ഓർമ്മ നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ പ്രത്യേകിച്ച് മാർഗം കൈക്കൊള്ളുന്ന സുഹൃത്തുക്കളെ നാം സമീപിച്ചിട്ട് അവർക്ക് ഉപദേശം നൽകുന്ന വേളയിൽ നമ്മുടെ മുമ്പിൽ നമ്മുടെ മുൻ ജീവിതം പ്രചോദനം നൽകേണ്ടതാണ്. അള്ളാഹു പറയുന്നു ഹസനത്തായ ഭാഗം നല്ലതുകൊണ്ടാണ് വടക്കിനെ നീ എതിർക്കേണ്ടത് എന്ന്. നീ അടി കണ്ടാൽ അടി കൊണ്ടല്ല എതിർക്കേണ്ടത് എന്ന്. പക്ഷെ ഇതെല്ലാവർക്കും സാധിക്കൂല. എല്ലാവർക്കും സാധിക്കാത്തത് കൊണ്ട് തന്നെ ആ ഗ്രേഡിലേക്ക് എത്തിയതായ മഹാത്മാക്കളെ അള്ളാഹു പൊക്കിപ്പറയുന്ന വേഴ്സ് കേൾക്കുക. ഈ ഗ്രേഡിലേക്ക് ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് മാത്രമേ എത്താൻ സാധിക്കുകയുള്ളൂ. ഈ ഗ്രേഡിലേക്ക് അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച മഹാത്മാക്കൾക്ക് മാത്രമേ എത്താൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും എത്താൻ പറ്റുകയില്ല. അള്ളാഹു പൊക്കുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ട്. അവരാരാണ്? അമ്പിയാക്കന്മാരുടെ ഗ്രേഡിലേക്ക് എത്താൻ, അമ്പിയാക്കന്മാർ ചെയ്ത ഡ്യൂട്ടി ചെയ്യാനുള്ളതായ തന്റെ ഇടമുള്ളതായ മഹാത്മാക്കൾ, അങ്ങനെയുള്ളതായ മഹാത്മാക്കളായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ പ്രബോധനം ചെയ്യുന്ന വേളയിൽ വരുന്നതായ വിഷമതകളെ ക്ഷമ കൈകൊണ്ടുകൊണ്ട്, തരണം ചെയ്തുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട് തിന്മയെ നന്മ കൊണ്ട് എതിർക്കുകയാണെങ്കിൽ എന്ന് നാം ഈ മുഖവര നൽകിയതെന്തിനു വേണ്ടിയാണ്? ഈ വിശുദ്ധ സദസ്സിലേക്ക് മഹാത്മാക്കളായ പുതുമുഖങ്ങളെയും അല്ലാത്തവരെയും കൃത്യ ടൈമിലേക്ക് തന്നെ എത്തിപ്പിക്കാൻ വേണ്ടിയുള്ളതായ പരിശ്രമം നിങ്ങളിൽ നിന്നിട്ട് സദാ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കേണ്ടതാണ് എന്നത് പറയാനും, അതിലൂടെ നിങ്ങൾ ഉത്തരവാദിത്വം നിറവേറ്റിയവരായി മാറുന്നു എന്ന് പറയാനും, അതോടുകൂടി നിങ്ങളോടും നമ്മളോട് എല്ലാരോടും അള്ളാഹ്ക്ക് സ്നേഹം അധികരിക്കുവാനും അള്ളാഹിന്റെ സ്പെഷ്യൽ ആൾക്കാരെ അടുത്ത ആൾക്കാരായി മാറാനും നമുക്ക് സാധിക്കുകയും ചെയ്യുമെന്നും അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ഉത്തമ സമുദായമാണ് എന്ന് പറഞ്ഞ ഉത്തമ സമുദായമായി മാറാനും നമ്മെക്കൊണ്ട് സാധിക്കുമെന്നും, നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ അള്ളാഹു സുബ്ഹാനഹു തആല പരിഹാര മാർഗങ്ങൾ എളുപ്പത്തിൽ കണ്ടുകൊണ്ടേ ഇരിക്കുന്നതാണ് എന്നും എല്ലാം പറയാൻ വേണ്ടിയാണ്. എന്നാൽ ഏറ്റവും അടുത്ത ക്ലാസ്സിൽ ഇവിടെ രാത്രി നാം സംസാരിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് നുബുവത്ത് കിട്ടിയ രംഗം അഥവാ എത്ര അബിസ്മി ഇറങ്ങിയതായ രംഗം, അതാണ് നാം ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത്. നാം ഇപ്പോൾ ഏകദേശം 3 വർഷം മുമ്പ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹിസ്റ്ററി ആരംഭിച്ചിട്ട് നബിക്ക് എത്ര അബിസ്മി ഇറങ്ങുന്ന രംഗത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. എത്ര അബിസ്മി ഇറങ്ങുന്ന രംഗത്തിൽ അള്ളാഹുവിന്റെ റസൂലിന് വഹി എത്ര ഇനങ്ങളിലാണ് വഹി ഉണ്ടാവുക എന്നത് നാം സംസാരിച്ചു കഴിഞ്ഞു. എന്നാൽ ആ ഇനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിട്ടിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ പറ്റുന്നതായ രംഗവും ഉണ്ടാവാറുണ്ട് എന്നും നാം പറഞ്ഞു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിട്ടിട്ട് ജിബ്രീലിനെ കാണാൻ സാധിച്ചതായ ആ രംഗം, അത് ആദ്യം ഇഖ്റാ ബിസ്മി ഇറങ്ങിയതിന്റെ ശേഷം ആണ് എന്നും നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. അതിലേക്ക് സൂചനയായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഖുർആനിൽ إنه لقول رسول كريم ذي قوة عند ذي العرش مكين مطاع ثم أمين وما صاحبكم بمجنون إنه نجل الكريت قلت لك نبا لقول رسول كريم من ينايا الله الجدودنايا الله قردن ديار التعشدايا سوري مهانايا جبريل عليه السلام انت برسغلانا ذي قوة ശക്തനായ വ്യക്തിയാണ് അദ്ദേഹം. എന്തതിൽ അർശി മക്കീൻ, അർശിന്റെ ഉടമയായ സിംഹാസനത്തിന്റെ ഉടമയായ റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കൽ അവൻ ശിക്ഷിച്ച ശിക്ഷകളിൽ ഏറ്റവും ശക്തനായ വിശ്വസ്തനായ മഹാവ്യക്തിയാണ് ആര്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കുന്ന വ്യക്തിയും വിശ്വസ്തനും ആണ് അദ്ദേഹം എന്ന് മാത്രമല്ല, ഒമാ സാഹിബുക്കും ബിമജ്നൂൻ, നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ കൂട്ടുകാരനായ ആ മുഹമ്മദ് ഒരു കാലത്തും ഭ്രാന്തനല്ല, ഭ്രാന്തനായിട്ടില്ല, ഭ്രാന്തനാകുന്നതുമല്ല അദ്ദേഹം പറയുന്നത്, ഭ്രാന്തും അല്ല. അവർ തെറ്റിദ്ധരിച്ചതുപോലെ ഭ്രാന്ത് പറയുകയാണെന്നാണല്ലോ. ولقد رآه جنال جبريل عليه السلام محمد കണ്ടിരിക്കുകയാണ് ബിൽ ഉഫുഖൽ മുബീൻ, ഉഫുഖൽ വെച്ചിട്ട് അന്തരീക്ഷത്തിൽ വെച്ചിട്ട് പ്രത്യക്ഷമായ രൂപത്തിൽ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാമിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിരിക്കുകയാണ്. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതായ ആദ്യത്തെ കാഴ്ച. പിന്നെയാണ് സൂറത്തു നജ്മിൽ അല്ലാഹു പറഞ്ഞതെന്ത്? ഹുമ്മറാഹു നജ്ലതൻ ഉഖ്രാ, പിന്നെയും ജിബ്രീലിനെ മുഹമ്മദ് നബി കാണുകയുണ്ടായി. എവിടെ വെച്ചിട്ട്? അൻദ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ചിട്ട്. അൻദ ജന്നത്തുൽ മഅ്വ, അവിടെയാണ് ജന്നത്തുൽ മഅ്വ എന്ന നമസ്കരിച്ചവർ പോകേണ്ട സ്വർഗമുള്ളത്. ആ സ്വർഗലോകമുള്ള നാട്ടിലാണ് നബിജുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്റത്തുൽ മുൻതഹ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ജിബ്രീലിനെ ഒറിജിനൽ കോലത്തിൽ കണ്ടറിയുന്നത്. അപ്പോൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഒറിജിനൽ കോലത്തെക്കുറിച്ച് പറഞ്ഞു. ആ പറഞ്ഞ വിശദീകരണങ്ങൾ കേട്ടുകഴിഞ്ഞു. ബുഖാരിയുടെയും അല്ലാത്ത ഹദീസ് ഗ്രന്ഥങ്ങളുടെയും ഗ്രന്ഥങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായ ഹദീസുകളുടെ സഹായത്തോടുകൂടി. എന്നാൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആദ്യമായിട്ട് ചെന്നപ്പോൾ മൂന്ന് പ്രാവശ്യമാണ് പിടിച്ചതും മൂന്ന് പ്രാവശ്യമാണ് വിട്ടതും എന്നൊക്കെ നാം കേട്ടു. എന്നാൽ അതിലൂടെ മുഫസ്സിറുകൾക്ക് മുഹദ്ദിസുകൾക്ക് ചരിത്രകാരന്മാർക്ക് പലതും പറയാനുണ്ടായിരുന്നു, പലതും പറഞ്ഞിരുന്നു. പക്ഷേ എല്ലാ വിശദീകരണങ്ങളും നമുക്ക് നൽകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നൽകുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് വളരെ നീണ്ടുപോവുകയും ചെയ്യുമെന്നതുകൊണ്ട് തന്നെ പ്രധാന ഭാഗങ്ങൾ മാത്രമാണ് നാം സെലക്ട് ചെയ്യാറുള്ളതും തെരഞ്ഞെടുക്കാറുള്ളതും. എന്നാൽ അതിൽ പെട്ടതായിട്ട് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിലത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാ അന ബിഖാരിഇൻ, ഞാൻ ഓതുകയില്ല എന്ന് ആദ്യം നിഷേധിച്ചു. പിന്നെ ഞാൻ ഓതുകയില്ല എന്ന രണ്ടാമത്തെ വേടിന്റെ അർത്ഥം ഞാൻ ഓതി പരിചയമുള്ള ആളല്ല എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ഓതി പരിചയമുള്ള ആളല്ല, ഞാൻ മുമ്പ് ഓതിയിട്ടോ വായിച്ചിട്ടോ എഴുതിയിട്ടോ പരിചയമുള്ള ഒരു വ്യക്തിയല്ല എന്ന് രണ്ടാമത്തത്. മാ അന ബിഖാരിഇൻ എന്ന മൂന്നാമത്തെ വാക്കിന്റെ അർത്ഥം എന്നാൽ എന്താണ് ഞാൻ ഓതേണ്ടത്, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഓതൂ എന്ന്, എന്താണ് ഓതേണ്ടത് എന്നാണ് മൂന്നാമത്തെ വാക്കിന്റെ അർത്ഥം. അതാണ് മൂന്ന് പ്രാവശ്യം മാ അന ബിഖാരിഇൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്രകാരം തന്നെ മൂന്ന് പ്രാവശ്യം ഇഖ്റാ എന്ന് പറയാൻ കാരണം യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആനെ ഈ ഓതാൻ ലോകം കേൾക്കാൻ ലോകത്തെ പഠിപ്പിക്കാൻ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി വിജയത്തിന് വേണ്ടി ഇറക്കാൻ തീരുമാനിച്ച മൂലാധാരത്തിൽ ഉൾക്കൊള്ളിക്കുന്നതായ തത്വങ്ങൾ അതിനെ നാം അതിന്റെ രത്നച്ചുരുക്കം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മൂന്നെണ്ണത്തിൽ ഒതുങ്ങുന്നു. ഒന്ന് തൗഹീദ്, മറ്റൊന്ന് നിയമങ്ങൾ വിധി വിലക്കുകൾ, മറ്റൊന്ന് ഹിസ്റ്ററികൾ. ഈ മൂന്ന് ഇനങ്ങളാണ് ഖുർആനിലുള്ളത്, നാലാമത്തെ ഒരു ഇനമില്ല. ഈ മൂന്ന് ഇനം അതിലുള്ളത് കൊണ്ടാണ് മൂന്ന് പ്രാവശ്യം പഠിക്കൂ എന്ന് പറഞ്ഞത് എന്നും മുഫസ്സിറുകൾ എന്നിട്ട് ചിലവർ വിശദീകരണം നൽകുമ്പോൾ പറഞ്ഞതായിട്ട് കാണാം. എന്നാൽ അതിനു പുറമെ മറ്റൊരു രസം നോക്കുക സുഹൃത്തുക്കളെ. അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യമായിട്ട് ലോകത്തോട് സംസാരിച്ചപ്പോൾ അള്ളാഹു എന്താണ് പറഞ്ഞത്? ഇഖ്റാ, വായിക്കൂ എന്നാണ്. പഠിക്കൂ, വായിക്കൂ, ഓതൂ എന്നാണ്. എന്താണ് അതിന്റെ പിന്നിലുള്ള മറ്റൊരു രഹസ്യം? ഇഖ്റാ എന്നത് ബറാഅത്തുൽ ഇസ്തിഹ്ലാലി എന്നാണ് ഈ ബലാഗയുടെയും ഫസാഹയുടെയും ഉടമകൾ അതിന് പറയുക. ഖുർആൻ എന്ന് പറയുന്ന ആ മൂലാധാരത്തിന്റെ പേരിലേക്ക് സൂചനയാണ് ഖുർആൻ. വായിക്കാനുള്ളത് പഠിക്കാനുള്ളത് എന്നാണല്ലോ ഖുർആൻ എന്ന് പറഞ്ഞാൽ. ഈ ഖുർആനിനെയാണ് വായിക്കാൻ പറയുന്നത്. അപ്പോൾ ഖുർആൻ എന്ന അതേ ഈ ഗ്രന്ഥത്തിന്റെ പേരുണ്ടല്ലോ, ആ പേരിനെ തന്നെയാണ്, പേരിലുള്ള പദങ്ങളെ തന്നെയാണ്, അക്ഷരങ്ങളെ തന്നെയാണ് ആദ്യമായിട്ട് അള്ളാഹ് ഇറക്കിയത്. വായിക്കൂ എന്ന് ഖുർആൻ എന്തിനുള്ളതാണ്? വായിക്കാനുള്ളതാണ്. നിങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കണം. ഖുർആനിന്റെ ആദ്യത്തെ നിയമം നിങ്ങൾ നടപ്പാക്കൽ എപ്പോൾ നിർത്തുന്നു, അപ്പോൾ നിങ്ങൾക്ക് നിൽക്കേണ്ടി വരുന്നു. പിന്നെ നിങ്ങൾക്ക് വികസനമില്ല, പിന്നെ നിങ്ങൾക്ക് പ്രചരിക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങൾ പ്രചരിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിക്കാൻ പറ്റുന്നതല്ല നിങ്ങളുടെ മതം. നിങ്ങൾ നിശ്ചലരായി പോകുന്നതാണ്, നിങ്ങൾ കൊള്ളരുതാത്തവരായി പോകുന്നതാണ്, നിങ്ങൾ തള്ളപ്പെടുന്നവരായി പോകുന്നതാണ്. എത്ര എന്ന് റസൂലിനോട് ജിബ്രീൽ പറഞ്ഞ് റസൂൽ ഓതാൻ ആരംഭിച്ചു. ഓതാൻ ആരംഭിക്കുന്ന വേളയിൽ വെള്ളപ്പൊക്കത്തിന്റെ മുമ്പിൽ നിന്നുകൊടുത്തു. എന്നിട്ട് വെള്ളപ്പൊക്കത്തിന് മുമ്പിൽ നിന്നുകൊടുത്ത റസൂല് ഏതാനും വർഷങ്ങൾ കൊണ്ട് ആ ഇസ്രായേലിന്റെ ഉടമകൾ വെള്ളപ്പൊക്കമായി മാറി. മുമ്പിലുള്ളതെല്ലാം സാധാരണ നദികൾ മാത്രം, ഖുർആനിന്റെ ഉടമകൾ വെള്ളപ്പൊക്കമായി മാറി. ഇപ്പോഴോ നേരെ മറിച്ചു, മറിഞ്ഞു, നേരെ പിന്നിലായി. എന്തുകൊണ്ട്? ഖുർആൻ എന്ന വേർഡ് ഉപയോഗിക്കാത്തതുകൊണ്ട്. ഓതൂ, എവിടെയും ഓതൂ, നിങ്ങൾ ഓതിക്കൊണ്ടേയിരിക്കണം. ഏത് പരാക്രമികളുടെ മുമ്പിൽ, ഏത് നേതാക്കളുടെ മുമ്പിൽ, ഏത് ജേതാക്കളുടെ മുമ്പിൽ, ഏത് തോന്നിവാസികളുടെ മുമ്പിൽ, ഏത് കക്ഷിത്തിന്റെ ആൾക്കാരുടെ മുമ്പിൽ, ഏത് ഇസ്ലാമിനെ വളച്ചൊതിക്കുന്ന വിഭാഗത്തിന്റെ മുമ്പിൽ, ആരുടെ മുമ്പിലും ആയിരുന്നാലും വിരോധമില്ല. ആരെയും കൂസാതെ, പേടിക്കാതെ, മടിക്കാതെ നിങ്ങൾ ഓതിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ പരസ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക, പ്രബോധനം ചെയ്തുകൊണ്ടേയിരിക്കുക. എത്ര ഓതുക, ഓതുക, ഓതുക. ഓതം എപ്പോൾ നിർത്തുന്നു? അപ്പോൾ നിങ്ങൾക്ക് നിൽക്കേണ്ടി വരുന്നു. ഇന്ന് നാം നിന്നുപോയിരിക്കുകയാണ്. ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിംകൾ ഇപ്പോൾ നിശ്ചലരാണ്. മുസ്ലിംകൾക്ക് ഇന്ന് എന്തല്ല ചലനമില്ല. മുസ്ലിംകൾക്ക് ഇന്ന് മറ്റുള്ളവർ തന്നെ ചലിപ്പിച്ചാൽ പോലും ചലിക്കുന്നില്ല. മറ്റുള്ളവർ ഈ ഖുർആൻ ആക്ഷേപിച്ചിട്ട് ചലിപ്പിച്ചാൽ പോലും ചലിക്കൂല. ഖുർആനെ തള്ളിപ്പറഞ്ഞാൽ, നമ്മെ തള്ളിപ്പറഞ്ഞാൽ, ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞാൽ, ഇസ്ലാമിനെ ഉന്മൂലം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തനം ചെയ്താൽ, അതിനുവേണ്ടി കച്ചവെച്ച് പുറപ്പെടുന്ന കണ്ടാൽ പോലും നമ്മളെ കിട്ടൂല. അതാരെന്തു കാട്ടിക്കോട്ടെ, അത് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാനും എന്റെ ഭാര്യ ഒരു തക്കാനും അത് മതി. അതാണ് ഇഖ്റാ വിട്ടു,
എന്ന വാക്ക് അള്ളാഹു ഉപയോഗിക്കാൻ കാരണം തന്നെ എന്ന ആ വേർഡിലൂടെ മാത്രം അഥവാ ഓടിക്കൊണ്ടേയിരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വിജയിച്ചുകൊണ്ടേയിരിക്കാൻ സാധിക്കുകയുള്ളൂ, അന്തസ്സും അഭിമാനവും നിലനിർത്താൻ സാധിക്കുകയുള്ളൂ, അല്ലാത്ത പക്ഷം സാധിക്കയില്ല എന്നത് പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ എത്രയെത്ര പരാക്രമികൾ വന്നു, എത്രയെത്ര തോന്നിവാസികൾ വന്നു, എത്രയെത്ര തണ്ടികൾ വന്നു, അങ്ങനെയുള്ള വിഭാഗങ്ങളെല്ലാം വന്നിട്ട് നബിയെ ശകാരിക്കുവാനും കല്ലെറിയുവാനും മണ്ണെറിയുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറയുവാനും പല നിലക്കും പരിശ്രമിച്ചതായ രംഗങ്ങളിലെല്ലാം നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സമാധാനിപ്പിക്കൽ ഖുർആനിലൂടെയാണ്, ഓതിലൂടെയാണ്. ആരെന്ത് പറഞ്ഞാൽ അവരുടെ അള്ളാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ പരിസരത്തിൽ ജീവിച്ച സഹാബാക്കളും ആരെടുക്കിലേക്ക് പോവുകയാണെങ്കിലും എന്താണ് ചെയ്യാറുള്ളത്? ഖുർആനാണ് ആദ്യമായിട്ട് അവർ കോതി കൊടുക്കാറുള്ളത്. അള്ളാഹുവിന്റെ റസൂല് തന്നെ റോമൻ ചക്രവർത്തിക്കും പേർഷ്യൻ ചക്രവർത്തിക്കും ഇവിടെ നിന്ന് കത്തെഴുതിയതായ വേളയിൽ എന്താണ് പറഞ്ഞത്? അല്ലയോ ജൂതന്മാരെ, അല്ലയോ ക്രിസ്ത്യാനികളെ, അല്ലയോ ഗ്രന്ഥത്തിന്റെ ഉടമകളെ, നാമും നിങ്ങളും ഒന്നിച്ച് സംസാരിക്കുന്ന വേടുണ്ടല്ലോ, സമ്മതിക്കുന്ന വേടുണ്ടല്ലോ, ഏകീകരിക്കുന്ന വേടുണ്ടല്ലോ, അതെന്താണ്? അല്ലാതെ നമ്മൾ ആരാധിക്കാൻ പാടുള്ളതല്ല എന്ന ആ തത്വങ്ങളിലേക്കാണ് നാം നിങ്ങളെ ക്ഷണിക്കുന്നത് എന്നതായ ഖുർആനിന്റെ വചനമാണ് പേർഷ്യൻ റോമൻ ചക്രവർത്തിമാർക്ക് നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുത്തയച്ചപ്പോൾ ഓതിക്കൊടുത്തത്. ഖിറ എന്ന വേടിന്റെ പിന്നിലുള്ള രഹസ്യങ്ങളിൽ ാണ് ഓതുക എന്നത് നമ്മുടെ ചിന്തമായി മാറണം. ഏത് സന്ദർഭത്തിലും ഓതണം, ഓതിക്കൊണ്ടേ ഇരിക്കണം. ഖുർആൻ പ്രസംഗവേളയിൽ, പ്രബോധനവേളയിൽ, ലേഖനവേളയിൽ ചിലവര് ഇസ്ലാമിന്റേതാണെന്ന് പറഞ്ഞിട്ട് പലതും പ്രസംഗിക്കും. എന്നിട്ട് പ്രസംഗത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പരിശോധിച്ചാൽ ഒരായത്ത് കേൾക്കൂല. അങ്ങനെയുള്ള ധാരാളം പ്രബോധകന്മാരുടെ പ്രസംഗം നാം കേൾക്കാറുണ്ട്. കാരണം ചോദിച്ചാൽ ടൈം വേസ്റ്റാക്കലല്ലേ? അറബി ഭാഷ അറിയാത്ത മലയാളികളുടെ മുമ്പിൽ ഖുർആൻ ഓതിയിട്ടു നാം അർത്ഥം പറഞ്ഞാ പോരെ? അതിന് മറുപടി നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഖുർആനാകുന്ന അള്ളാഹുവിന്റെ ലോകാത്ഭുത ഗ്രന്ഥത്തിന്റെ വേഴ്സുകൾ കേൾക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന പരിവർത്തനം, മനുഷ്യനുണ്ടാകുന്ന ആ വികാരം, മനുഷ്യനുണ്ടാകുന്നതായ ആ വ്യത്യാസം, ആസ്വാദനം ഈമാനുള്ളവരാണെങ്കിൽ എത്രമാത്രമാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. ഖുർആൻ കേട്ടിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുക എന്നതും ഖുർആൻ ഓതാതെ നമ്മുടെ ഭാഷയിൽ, മാതൃഭാഷയിൽ അർത്ഥം പറയുക എന്നതും വ്യത്യാസമുണ്ട്, വളരെ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? ഒരു മുസ്ലിമിനെ നാം ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുകയാണെങ്കിൽ നാം ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഖുർആൻ ഓതുക. ഖുർആൻ അള്ളാഹുവിന്റെ കലാം, അത് അവന്റെ കാതിൽ അലതള്ളുന്ന വേളയിൽ പൈശാചിക ശല്യങ്ങളൊക്കെ ദൂരപ്പെടാൻ സാധ്യതയുണ്ട്. ആ വേഴ്സുകൾ, ഒറിജിനൽ വേഴ്സുകൾ തന്നെ അലതള്ളിപ്പിക്കണം. അതിന്റെ അർത്ഥമല്ല, അത് തന്നെ അവന്റെ കാതിൽ അലതള്ളിപ്പിക്കണം. എന്നിട്ടാണ് പിന്നെ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഖുർആൻ ഓതുക എന്നത് പ്രബോധകന്മാരുടെ ലീസിൽ നിന്ന് തന്നെ എടുക്കപ്പെട്ടു പോയിരിക്കുകയാണ് മിക്ക അല്ലെങ്കിൽ പലരുടെയും എന്ന് ഞാൻ പറയുകയാണ്. എല്ലാവരെയും ആക്ഷേപിക്കുന്നതല്ല, അത് തെറ്റാണ്. പ്രബോധകന്മാരെ ഖുർആൻ ഓതിയിട്ട് അർത്ഥം വെക്കണം. ഖുർആൻ ഓതാന് മനഃപ്പാടമില്ലെങ്കിൽ അത് കേരളീയർക്കുള്ളതായ കുറ്റമാണ് മനഃപ്പാടമില്ല എന്നുള്ളത്. കേരളീയരിൽ നിന്നിട്ട് ഇപ്പോൾ ജീവിക്കുന്ന പലരും തഹ്സീമുൽ ഖുർആനുള്ള ഖുർആൻ മനഃപ്പാടമാക്കുന്ന മദ്രസകളും കോളേജുകളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും പണ്ട് കാലഘട്ടങ്ങളിൽ അതിൽ വളരെ പിന്നിലാണ് കേരളീയർ. അതുകൊണ്ട് തന്നെ കേരകരം എന്ന് പറയട്ടെ, നമ്മളെപ്പോലോത്ത പ്രസംഗിക്കാൻ നടക്കുന്നതായ, പ്രബോധനം ചെയ്യാൻ നടക്കുന്നതായ പണ്ഡിതന്മാരെന്ന് പറയുന്ന വിഭാഗമാവട്ടെ, മൗലവിമാരെന്ന് പറയുന്ന വിഭാഗമാകട്ടെ, പ്രബോധകന്മാരെന്ന് പറയുന്ന വിഭാഗമാവട്ടെ, പലർക്കും ഖുർആൻ ഉർജിസ്തമാക്കാൻ, അത് മനഃപ്പാടമാക്കാൻ സാധിക്കാത്തവരാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഖുർആൻ കൈപിടിച്ചിട്ട് ഖുർആൻ നോക്കി ഓതിയാലും വിരോധമില്ല. എന്നാലും അള്ളാഹുവിന്റെ കലാം ഓതിയിട്ട് കേൾപ്പിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. അതാണ് അള്ളാഹു പറയുന്നത്, ഇഖ്റാ, ഓതണം, വായിക്കണം, പഠിക്കണം. എന്നാൽ നാം ഇവിടെ ശ്രമിക്കണം, മഹാത്മാക്കളായ പുതുമുഖങ്ങളെ പരിഗണിച്ചിട്ട് ചിലപ്പോൾ പറഞ്ഞതിനെ മടക്കി പറയുമ്പോൾ സ്ഥിരം ക്ലാസ് മെമ്പർമാരെ വിഷമിക്കരുത്. അള്ളാഹു നമുക്കെല്ലാവർക്കും കേൾക്കുന്നതിന് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ അലീം ഇവിടെ ഓതാനുള്ളതാണ് എന്ന് പറയുമ്പോൾ അത് പല നിലക്കുള്ള ഓട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അതിന്റെ അർത്ഥമറിഞ്ഞ് ഓതിയിട്ട് പ്രവർത്തിക്കുക എന്നത്. പിന്നെ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞാലും ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക എന്നതും മറ്റൊരാമലാണ്. അതും ഒരു സാലിഹായ അമൽ തന്നെയാണ്. ലോകത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അർത്ഥം ഉൾക്കൊള്ളാതെ ഓതിയാൽ കൂലി കിട്ടുന്ന സാധനമുണ്ടെങ്കിൽ അതെന്താണ്? ഖുർആൻ മാത്രമാണ്. ഖുർആൻ അർത്ഥം അറിയാതെ ഓതിയാൽ കൂലി കിട്ടും, പക്ഷെ ഓതേണ്ടത് അർത്ഥം അറിഞ്ഞിട്ടാണ് എന്ന കാര്യം വേറെ. അർത്ഥം അറിയാതെ ഓതിയാലും കൂലി കിട്ടും. ഫാത്തിഹ അല്ല കേട്ടാ, ഫാത്തിഹ ഉച്ചരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഉൾക്കൊണ്ടിട്ട് ഓതിയില്ലെങ്കിൽ പിന്നെ നാം ഇവിടെ ഓതാറുള്ള ഹദീസില്ലേ, നമസ്കരിക്കുന്ന വ്യക്തിക്ക് ഒന്നിരിക്കലോ പത്തിലൊന്ന്, ഒമ്പതിലൊന്ന്, എട്ടിലൊന്ന്, ഏഴിലൊന്ന്, ആറിലൊന്ന്, അഞ്ചിലൊന്ന്, നാലിലൊന്ന്, മൂന്നിലൊന്ന്, അല്ലെങ്കിൽ പകുതി, ഇങ്ങനെയാണ് പ്രതിഫലം കിട്ടുക. ചിലവർ നമസ്കരിക്കുന്നു, അവൻ നമസ്കാരത്തിൽ പ്രവേശിച്ചിട്ട് പുറത്തു പോകുന്ന വേളയിൽ സീറോ ആണ് അവന്റെ പട്ടികയുണ്ടാവുക. അവന് പ്രതിഫലം ലഭിക്കുന്നതേ അല്ല. എന്തുകൊണ്ട്? അവൻ ഉൾക്കൊണ്ടുകൊണ്ട് നിസ്കരിക്കാത്തത് കൊണ്ട്. അപ്പോൾ പത്തിനൊന്ന് കിട്ടുന്നവനുണ്ട് നിസ്കാരത്തിൽ എന്ന് പറഞ്ഞാൽ, നാലരക്കാത്ത നമസ്കാരം നമസ്കരിക്കുന്ന വേളയിൽ അദ്ദേഹം പത്ത് മിനിറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ പത്ത് മിനിറ്റിൽ നിന്നിട്ട് ഒരു മിനിറ്റാണ് അവൻ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമസ്കരിച്ചതെങ്കിൽ ആ ഒരു മിനിറ്റിന്റെ പ്രതിഫലം അവന് നഷ്ടപ്പെട്ടു പോകുന്നതല്ല, ഒമ്പത് മിനിറ്റിന്റെ പ്രതിഫലം അവന് ലഭിക്കുന്നതും അല്ല. അള്ളാഹു റസൂൽ പറയുകയാണ്, ഇനി രണ്ട് മിനിറ്റാണ് അവൻ ചിന്തിച്ചിട്ട് നിസ്കരിച്ച്, എട്ട് മിനിറ്റ് ചിന്തിച്ചില്ലെങ്കിൽ രണ്ട് മിനിറ്റ് കിട്ടും, അഞ്ച് മിനിറ്റ് ആണെങ്കിൽ അഞ്ച് മിനിറ്റിന്റെ പ്രതിഫലം കിട്ടും, പകുതി കിട്ടുന്നവനുണ്ട്, അഞ്ചിലൊന്ന് കിട്ടുന്നവനുണ്ട്, മൂന്നിലൊന്ന് കിട്ടുന്നവനുണ്ട്, തീരെ പ്രതിഫലം കിട്ടാത്തവനും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുണ്യ കിട്ടുന്നവനുണ്ട് എന്ന് ഈ ഹദീസിൽ പറഞ്ഞിട്ടുമില്ല. മനസ്സിലായില്ലേ? പുള്ള് കിട്ടുന്നവനുണ്ട് എന്ന് ഈ ഹദീസിൽ പറഞ്ഞിട്ടുമില്ല. പത്താഴെന്നാ തുടങ്ങിയത്, പത്തിലൊന്ന്, ഒൻപതിലൊന്ന്, എട്ടിലൊന്ന്, തീരെ കയറി പോകാൻ, അങ്ങനെ പകുതിയിലേക്ക് എത്തിയതിന് ശേഷം പിന്നെ പറയുകയാണ് തീരെ കിട്ടാത്തവനും ഉണ്ട് എന്ന്. അപ്പോൾ കിട്ടലപ്പോഴാണ് നമുക്ക് നാം നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ എത്രയാണ് അർത്ഥം മനസ്സിലാക്കി ഞാനിപ്പോൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് എന്നത് ഓർത്ത് നമസ്കരിക്കുന്നത്, അത്ര അവന് കിട്ടും എന്നർത്ഥം. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം അർത്ഥം ഉൾക്കൊള്ളാതെ ഓതിയാൽ കൂലി കിട്ടുന്നത് മുസ്ലിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ അതെന്തുമാത്രമേയുള്ളൂ? ഖുർആൻ മാത്രമേ ഉള്ളൂ.
വേറെ ഒന്നിനും കിട്ടൂല, അതിന് തെളിവുമില്ല. അത് വിചാരിച്ചിട്ട് ആരും മൗലൂദോടെ നടക്കണ്ട.
ചിലവർ പറയാറുണ്ട്, എന്താ ഇപ്പോ നമുക്കറിയാത്ത അറബി ഭാഷയിൽ ഉറവിയാമിന എന്ന് നാം മൻകൂസ് മൗലൂദോദി എന്താ കൂലി കിട്ടാത്തത്? അർത്ഥം കിട്ടിയില്ലെങ്കിൽ വിരോധം, അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ വിരോധമില്ല. മുസ്ലിയാർക്ക് അർത്ഥം അറിയല്ലോ? ഇല്ല, മുസ്ലിയാർക്ക് അറിഞ്ഞാലും കിട്ടില്ല, നിനക്കറിഞ്ഞാലും കിട്ടില്ല. കാരണം ഓതേണ്ടത് അങ്ങനെയല്ല. ഓതേണ്ടത് അള്ളാഹു റസൂലിന്റെ സ്തുതികീർത്തനം അവരവരറിയുന്ന ഭാഷയിൽ, മാതൃഭാഷയിൽ സ്വീകാര്യോഗ്യമായതായ ഹദീസിലൂടെ സ്ഥാപിക്കപ്പെട്ടതായ സംഭവങ്ങളെ മാത്രമാണ് പറയാൻ പാടുള്ളൂ. അതൊരു പ്രത്യേക ദിവസത്തിൽ പ്രത്യേകം നേർത്തിയാക്കിയിട്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട്, വിധ കിട്ടാൻ വേണ്ടിയിട്ട്, ചിട്ടവിദ്യ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മൗലൂദ് ഓതേണ്ടതല്ല. അങ്ങനെ പ്രതിഫലം കിട്ടുമെന്ന് ആരും പൂതി വെക്കേണ്ടതുമില്ല, തെറ്റാ കിട്ടുന്നതുമല്ല. ഈ നാട്ടിലിറങ്ങാത്തത് ഈ നാട്ടിലിറങ്ങിയ മതത്തിൽ കൂട്ടാൻ പാടുള്ളതല്ല എന്ന് ഈ നാട്ടിലിറങ്ങിയ ഗ്രന്ഥത്തിൽ ഉള്ളതാണ് എന്നത് നാം ഇവിടെ പറയാറുണ്ട്. അതനുസരിച്ചിട്ട് ജീവിക്കാൻ നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതെ ബഹുമാനികളെ, അതുകൊണ്ട് തന്നെയാണ് നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ഉറക്കിലെ ഖുർആന തർത്തീല എത്ര എന്ന് പറഞ്ഞ റബ്ബുൽ ഇസ്സത്ത്, നിങ്ങൾ ഖുർആനിനെ നിയമമനുസരിച്ചിട്ട് ഭംഗിയോടുകൂടി ഓതേണ്ടതുപോലെ ഓതുക കൂട്ടരെ എന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുകയാണ്. അതെ,
ഖുർആനൻ ഫറഖ്നാഹു, ഖുർആനൻ ഈ ഖുർആനിനെ ഓതേണ്ട സാധനത്തെ, ഫറഖ്നാഹു അതിനെ നാം ഓഹരി വെച്ചിട്ട് ഇറക്കി, ആവശ്യമനുസരിച്ചിട്ട് അല്പാൽപമായി സന്ദർഭോചിതമായിട്ട് ഇറക്കി. ലിതഖ്റഅഹു അലാ മുക്തിൻ, ലിതഖ്റഅഹു അലന്നാസി അലാ മുക്തിൻ, ജനങ്ങളുടെ മുമ്പിൽ പതുക്കെ പതുക്കെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലും മനസ്സിലാക്കി കൊടുക്കുന്ന രൂപത്തിലും ഓതിക്കൊടുക്കാൻ വേണ്ടിയാണ് മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖുർആൻ ഓതേണ്ട രൂപം മനസ്സിലായില്ലേ? അങ്ങനെയാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ ഓതേണ്ടതും മറ്റുള്ളവരെ ഓതിപ്പിക്കേണ്ടതും അർത്ഥം മനസ്സിലാക്കി മനസ്സിലാക്കിപ്പിച്ചിട്ട് പരിഭാഷ മുമ്പിൽ വെച്ചിട്ട് ഓതുകയാണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ ആർക്കും തന്നെ അള്ളാഹുവിലേക്കടുക്കാൻ ഈ രൂപത്തിൽ ഓതിയാലല്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ
ഔലിയാക്കന്മാരെ പൊക്കി പൊക്കി പൊക്കിയിട്ട് അവസാനം ചർച്ചസ് കളിപ്പിക്കുകയാണ് അവരെ കൊണ്ട്. ചർച്ചസ് എന്ന സാധനമല്ലേ, ഒരു കാമ്പല് നിൽക്കുക, കാലില്ലാതെ ചാടാനത്തെ പരിപാടി ഇല്ലേ? അത് ഔലിയാക്കന്മാരെ ബഹുമാനിച്ച് ആദരിച്ചിട്ട് പറയപ്പെടാറുണ്ട് നമ്മുടെ നാട്ടിൽ. ഖുർആനിനെ അവരാദരിച്ച് രൂപം പഠിപ്പിക്കുകയാണ് ജനങ്ങൾക്ക്. പണിജി ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി
ഖുർആൻ ആദരിച്ച രൂപം നമ്മുടെ നാട്ടിൽ കോഴിക്കോട്ടത്തുര തന്നിൽ പിറന്നവനായ കാളിയാർ ഓവർ പാട്ട് പാടിയ വേളയിൽ പറഞ്ഞത് നിങ്ങൾക്ക് മനഃപ്പാടമുണ്ടായിരിക്കും. എന്തത്? ഒരു കമൽ നിന്നിട്ടൊരു ഹത്തം തീർത്തവർ ഒരു കൽ മുതലായി പൂവാണ്ട് കാത്തവർ.
ഒരു കാലിന്റെ നീത നിന്നിട്ട് ഒരു ഹത്തം തീർത്തുന്നതാണ്. അത് ഞാൻ 10 വർഷം മുമ്പ് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കാസർഗോഡിൽ വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ കൊള്ളുന്ന മനുഷ്യനാണെന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തി അതിന് മറുപടി പ്രസംഗം പ്രസംഗിച്ചു. എന്താണത്? നാം ഇപ്പോൾ മനുഷ്യനിർമ്മിതമായ ബാറ്ററി കാർഡിലൂടെ 3 മണിക്കൂർ പ്രസംഗിക്കുന്നതായ സാധനത്തെ നാം കേസറ്റിൽ പിടിപ്പിച്ചിട്ട് ഹേ എന്ന് പറഞ്ഞിട്ട് അത് പെട്ടെന്ന് അതിനെ നമുക്ക് വേറൊരു കേസറ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോപ്പിടിക്കാൻ പറ്റും.
മനുഷ്യനിർമ്മിതമായ സാധനം ഇങ്ങനെ ചെയ്യാൻ മനുഷ്യന് സാധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് എന്തുകൊണ്ടാണ് ഒരു കാലിന്റെ നീത നിന്നിട്ട് 30 ജുസൂദ് ഓടാൻ സാധിക്കൂല?
സാധിക്കുമോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം.
ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം. ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട്, അമ്പിയാക്കന്മാർക്കും മുഇദ്ദത്തുണ്ട്. അവർക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് മുഇദ്ദത്ത് നൽകും, അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് കറാമത്തും നൽകും. ഒമാ കാന ലിറസൂലിൻ അൻ യഅതിയ ബിആയതിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ഏത് നബിക്കും അള്ളാഹുവിന്റെ ഓർഡർ കൂടാതെ ഒരു മുഇദ്ദത്തും കൊണ്ടുവരാൻ സാധിക്കുന്നതേ അല്ല. നബിക്ക് മുഇദ്ദത്ത് കൊണ്ടുവരണമെങ്കിൽ ആരുടെ അനുവാദം വേണം? അള്ളാഹുവിന്റെ അനുവാദം വേണം. അങ്ങനെ നബിക്കാണെങ്കിൽ പിന്നെ ഔലിയാന്റെ കാര്യം പറയേണ്ടതല്ല. ഔലിയാക്ക് കറാമത്ത് കിട്ടണമെങ്കിലോ അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴേ കിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ തയ്യാറായ സാധനമല്ല. എന്നാലല്ലേ ക്ലിനിക്ക് തുറന്നു വെക്കേണ്ടതുള്ളൂ, എന്നാലല്ലേ അത് വിചാരിച്ചിട്ട് ലൈനിൽ നിൽക്കേണ്ടതുള്ളൂ, ക്യൂ നിൽക്കേണ്ടതുള്ളൂ. അപ്പോൾ മനുഷ്യന്റെ കയ്യിലും പോക്കറ്റിലും ഒന്നും തന്നെ ഇല്ല എന്നതിലേക്ക് ഈ ആയത്ത് തന്നെ തെളിവാണ്. പിന്നെ പ്രശ്നം എവിടെയാണ്? മഹാത്മാക്കൾ മഹാത്മാക്കളാവേണമെങ്കിൽ എങ്ങനെയായിരിക്കണം അവർ ഖുർആൻ ഓതേണ്ടത്? എങ്ങനെയായിരിക്കും അവർ ഖുർആൻ ഓതിയിരിക്കുക എന്നതാണ്
ഈ ആയത്തനുസരിച്ചിട്ടായിരിക്കണം.
നിങ്ങൾ
അർത്ഥം മനസ്സിലാക്കിയിട്ട് സജീവിതോടുകൂടി ആയിരിക്കണം ഖുർആൻ ഓതേണ്ടത് എന്നല്ലാതെ സർക്കസ് കളിക്കുന്നത് പോലെ ഒരു കാമൽ നിന്നിട്ട് ഡാൻസ് ആടേണ്ടതല്ല. അത് ഖുർആനെ പരിഹസിക്കലാണ്. മഹാത്മാക്കൾ അങ്ങനെ ചെയ്യുകയില്ല. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ ചെയ്തിട്ടുമില്ല. അദ്ദേഹത്തിന്റെ പേരിൽ അത് ഇല്ലാത്ത വെണ്ടല്ലി ഇസ്ലാമിന് ശത്രുക്കൾ കെട്ടിയുണ്ടാക്കിയതാണ്. മഹാത്മാക്കൾ ഒരു കാലത്തിലും അങ്ങനെയല്ല ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നത്. മറിച്ച് ഓതേണ്ടതുപോലെ അതിന്റെ ആ പവിത്രത നൽകിയും കൊണ്ട് തന്നെ ബഹുമാനിച്ച് ആദരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കലാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയെ കുറിച്ച് ബഗ്ദാദ് പള്ളിയിൽ നിന്നിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ കുടിയന്മാരുണ്ടെങ്കിൽ കുടി ഒഴിവാക്കിയിട്ടേ പോവുകയുള്ളൂ എന്നാണ്, പിടിയന്മാരുണ്ടെങ്കിൽ പിടി ഒഴിവാക്കുമെന്ന് തൗബ ചെയ്തിട്ടേ പുറത്തു പോവുകയുള്ളൂ എന്നാണ്, ഇടിയന്മാരുണ്ടെങ്കിൽ ഇടി ഒഴിവാക്കാൻ തൗബ ചെയ്തിട്ടേ പുറത്തു പോകുമെന്നാണ് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തി ഖുർആൻ ഡാൻസ് ആടുന്ന രൂപത്തിൽ ഓതിയാൽ ഇങ്ങനെയുള്ള ഫലം ജനങ്ങളിൽ ഫലിപ്പിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമല്ല. ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കി കൊടുത്തിട്ട് ഖുർആൻ ഓതിയ ആളാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്നാണ് നാം പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് മുസ്ലിം ലോകം മനസ്സിലാക്കിയിട്ടുള്ളത്. അതല്ലാത്തതൊക്കെ കൃത്രിമവും ആണ്. എന്നാൽ അപ്പോൾ ഇഖ്റാ എന്ന വാക്ക് നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് ആദ്യമായിട്ട് അത് ഇറങ്ങിയത്, നുബുവത്ത് ഏൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയത്, അതും ഞാനുമായി ബന്ധമില്ല എന്ന് ആരും മനസ്സിലാക്കരുത്. ഈ ഖുർആനിന്റെ ആദ്യത്തെ കൽപ്പന ഇഖ്റാ ആണെങ്കിൽ ഇഖ്റാ എന്നത് നമ്മുടെ ചിഹ്നമായിരിക്കണം. എപ്പോഴും നമുക്ക് ഒരു ദിവസത്തിൽ ഒരു ഹിസ്ബ് ഉണ്ടാവണം. ഖുർആനിലൂടെ നമസ്കാരത്തിലൂടെ ഒരു പ്രത്യേകം ഹിസ്ബ് ഉണ്ടാവണം. റസൂല് പറയുന്നു, ഒരു മനുഷ്യന് രാത്രിയിൽ അവൻ ചെയ്യാറുള്ള സ്പെഷ്യലായ ആരാധനകൾ, ഖുർആൻ പാരായണമാവട്ടെ, നമസ്കാരമാവട്ടെ, പ്രാർത്ഥനകളാവട്ടെ, ഒരു ദിവസത്തിൽ സംഗതിവശാൽ വിട്ടുപോവുകയാണെങ്കിൽ അത് പോയല്ലോ നാളെ ഉച്ചരിക്കാമെന്ന് വെക്കരുത്. പകലാണെങ്കിലും അത് നിർവഹിക്കണം. എത്രത്തോളം വല്ലവർക്കും രാത്രി ഉറക്കം അധികരിച്ചത് കാരണത്താൽ വിസ്ര നമസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അദ്ദേഹം പകലിൽ നമസ്കരിക്കട്ടെ എന്ന് നബിഗുല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ പകൽ നമസ്കരിക്കുമ്പോൾ വിസ്രായിട്ടല്ല നമസ്കരിക്കേണ്ടത്, പിന്നെയോ ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ പകൽ നമസ്കരിക്കുമ്പോൾ രാത്രി 3 റക്കാത്ത് നമസ്കരിക്കുന്നത്, പകൽ നമസ്കരിക്കേണ്ട എത്രയാണ്?
നാലെണ്ണമാണ് ഈ രണ്ട് ഈരണ്ടായിട്ടാണ് പകൽ നമസ്കാരം. ഇത്ര രാത്രി നിസ്കരിക്കുമ്പോൾ മൂന്നെണ്ണമോ അഞ്ചെണ്ണമോ ഏഴെണ്ണമോ പതിനൊന്നെണ്ണമോ നമസ്കരിക്കും. രാത്രിയിൽ നഷ്ടപ്പെട്ടതിന് പകരം പകൽ ഉച്ചക്ക് മുമ്പായിട്ട് സൂര്യോദയത്തിന് ശേഷം നമസ്കരിക്കുന്ന വേളയിൽ അദ്ദേഹം അത് ഇരട്ടിയായിട്ടാണ് നമസ്കരിക്കേണ്ടത്, ഒറ്റയായിട്ടല്ല. എന്നാലും അവൻ ദൈനംദിനം ചെയ്യുന്നതായ ഹസ്ബൻഡിന്റെ കൂട്ടത്തിൽ അവൻ വല്ലതും വിട്ടുപോയാൽ അതിനെ ഒഴിവാക്കാൻ പാടുള്ളതല്ല എന്നാണ് പരിപൂർണത ഉദ്ദേശിച്ച് അള്ളാഹുവിലേക്ക് സ്വർഗത്തിലേക്ക് പറന്നെത്താൻ ആഗ്രഹമുള്ളതായ ആ ഒറിജിനൽ മുസ്ലിങ്ങളെ അള്ളാഹു റസൂൽ വളർച്ചയ വേളയിൽ പഠിപ്പിച്ചു കൊടുത്തത് ശിക്ഷണം നൽകിയ ഒരു ദിവസത്തിൽ അല്പമെങ്കിലും ഖുർആൻ ഓതാനുള്ളതായ പ്രാക്ടീസ് നമ്മളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കേണ്ടതാണ്. നമസ്കാരത്തിന് മുമ്പ് ഒരു പേജ്, നമസ്കാരത്തിന് ശേഷം ഒരു പേജ്, ഇഖാമത്തിന്റെയും ബാങ്കിന്റെയും ഇടയിലൊരു പേജ്, അങ്ങനെയൊക്കെയായിട്ട് ഒരു ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും ഓതി തീർക്കാൻ സാധിക്കുമെങ്കിൽ വളരെ ഉത്തമം എന്ന് നാം ഇവിടെ പറയാറുണ്ട്. ബഹുമാനികളെ, ഇത് ഞാൻ നമ്മുടെ വിഷയത്തോട് ബന്ധിക്കുന്നത് കൊണ്ട് മാത്രം പറയുന്നു, വിശദീകരണം കൂടുതൽ നൽകുന്നില്ല. ഇവിടെ നാം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഖുർആൻ തജ്വീദ് പാരായണ ക്ലാസ് നടക്കാറുണ്ട്. അതിൽ പലർക്കും എത്താൻ ചാൻസ് കിട്ടാറില്ല, കാരണം ജോലി കാരണത്താൽ. ചാൻസ് ഉള്ളവർ നഷ്ടപ്പെടുത്തരുത് എന്ന് ഞാൻ ഇവിടെ അടിയുരേറ്റ് നിങ്ങളെ ഉണർത്തുന്നു. അത് നിങ്ങൾ ശരിക്കും പ്രായോഗിക വശത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. കാരണം ഇവിടെ ലജ്ജിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, ഈ നാടെങ്ങനെ പഠിപ്പിച്ചത്? ഈ നാട്ടിൽ മുസ്ലിങ്ങൾ മക്കയിൽ നിന്നിട്ട് ഹിജ്റ വന്നപ്പോൾ അവർക്ക് ഈ നാട് കണ്ടപ്പോൾ വളരെ നന്നായി തോന്നിയത് ഇവിടുത്തെ സ്ത്രീകളിൽ എന്തായിരുന്നു? അവർക്ക് സത്യം ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ ലജ്ജയില്ല എന്നതാണ്. ആയിഷ പറയാണ്, എനിക്ക് അത്ഭുതം തോന്നിപ്പോയി ഈ നാട്ടുകാരികളായ സ്ത്രീകളെ കുറിച്ച് എന്ന് ആയിഷ പറയുന്നു. എന്താണ്? അവർ നല്ല സ്ത്രീകൾ തന്നെ. എന്താണ്? അവർക്ക് സത്യം ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ ലജ്ജയില്ല. അള്ളാഹു റസൂലിനോട് വന്നിട്ട് പല സ്ത്രീകളും വളരെ രഹസ്യമായ വാർത്തകൾ ചോദിക്കുന്നത് കേട്ടിട്ട് ആയിഷക്ക് തന്നെ വെപ്രാളമുണ്ടായിപ്പോയി എന്നാണ്. ഒരവസരത്തിൽ ആയിഷ തന്നെ ഒരു സ്ത്രീയെ പിടിച്ചിട്ട് വലിച്ചു കളഞ്ഞു, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി നൽകാമെന്ന് പറഞ്ഞു കളഞ്ഞു. അള്ളാഹു റസൂലിനോട് അത്രയും രഹസ്യമായ വാർത്തകൾ ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ സത്യം പോലെ മനസ്സിലാക്കുന്നതിൽ ലജ്ജയില്ല, ലജ്ജ പാടുള്ളതല്ല എന്ന് മനസ്സിലാക്കിയവരാണ് അൻസാരികളായ സ്ത്രീകൾ. അൻസാരികളുടെ നാട്ടിൽ ജീവിക്കുന്ന നമുക്ക് ഇവിടെ ജനങ്ങൾ, ഞാനിപ്പോൾ 45 കാരൻ ഖുർആൻ വേണ്ടതുപോലെ ഓതാൻ പറ്റുന്നവനല്ലോ എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട എന്ന ഒരു അപകർഷബോധമോ അല്ലെങ്കിൽ വിഷമമോ നമ്മളിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. എന്തുകൊണ്ട്? ഈ ഖുർആൻ ഇറങ്ങുന്ന വേളയിൽ അബൂബക്കറിന് 40-50 വയസ്സാണ്, ഉമറിനും അങ്ങനെ തന്നെ, ഉസ്മാനും അങ്ങനെ തന്നെ. അവരൊക്കെ 30-40 ശേഷം തന്നെയാണ് ഖുർആൻ ഓതി ലോക നേതാക്കളായി മാറിയത്. അതുകൊണ്ട് വയസ്സ് കൂടുക എന്നത് പ്രശ്നമേ അല്ല ഈ ഇസ്ലാം, ഈ ഖുർആൻ പഠിക്കുന്ന കാര്യത്തിൽ എന്നത് നാം ഇവിടെ ഉണർത്താറുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. കുല്ലു ഹസനത്തിൻ ബിഅശരി അംസാലിഹ, ഏത് സൽക്കർമ്മം ചെയ്താൽ ഒന്നിന് 10 എണ്ണമാണ് അള്ളാഹ് നൽകുക. പക്ഷേ ഖുർആനിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ അഖൂലു, ഞാൻ പറയുന്നില്ല അലിസ്ലാം മീൻ ഹർഫുൻ, അലിസ്ലാം മീൻ എന്ന് നിങ്ങൾ ഓതുമ്പോൾ അതൊരു അക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല. ബൽ, പക്ഷേ അലിഫുൻ ഹർഫുൻ, അലിഫ് ഒരു അക്ഷരമാണ്, ലാമുൻ ഹർഫുൻ, ലാം ഒരു അക്ഷരമാണ്, മീമുൻ ഹർഫുൻ, മീം ഒരു അക്ഷരമാണ്. അപ്പോൾ മുസ്ലിം ലോകമേ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളെ, നിങ്ങൾ അലിസ്ലാം മീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 30 ഹസനത്താണ്, 30 കൂലിയാണ്, 30 പ്രതിഫലമാണ് ലഭിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ പ്രതിഫലം നേടിയെടുക്കാനുള്ള ഭാഗ്യത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. നമുക്കിവിടെ വിജ തെരഞ്ഞെടുക്കുന്ന വേളയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നതായ കസീറിന്റെ വിജയാണ് വേണ്ടത്. ബിസിനസ് തെരഞ്ഞെടുക്കുന്ന വേളയിൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ബിസിനസ്സാണ് വേണ്ടത്. ഇതെല്ലാം നമുക്ക് വളരെ അങ്ങേയറ്റത്തെ പ്രയത്നവും പരിശ്രമവും ഉണ്ട്. വേണ്ട എന്ന് ഇസ്ലാം പറയുന്നില്ല. അത് ദുനിയാവിന്റെ കാര്യത്തിലാണെങ്കിൽ, ദീനിന്റെ കാര്യത്തിൽ അതിനേക്കാളും കൂടുതൽ നമുക്ക് പരിശ്രമം ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇവിടുന്ന് കാണൂല പ്രതിഫലം എന്നതാണ്. പ്രതിഫലം ഇവിടുക്കല്ലോ, ഇവിടുക്ക് വേണ്ടിയല്ലോ ഏറിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, ദുനിയാവിൽ നിന്നിട്ട് നിങ്ങളോട് ഒരു ഹസനത്തെന്ന് പറയുമ്പോൾ പരലോകത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഹസനത്ത് ദുനിയാവിലുള്ള സർവ്വാനുഗ്രഹങ്ങളെക്കാളും ഉത്തമമാണ്. അതെങ്ങനെയാണ്? ദുനിയാവിലുള്ള സർവ്വാനുഗ്രഹങ്ങളെക്കാളും ഉത്തമമാണ് പരലോകത്തിലുള്ള ഒരു ഹസനത്ത്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? ദുനിയാവ് മുഴുവനും നശിക്കുന്നതാണ്. ഈ ദുനിയാവ് മുഴുവൻ കിട്ടിയാൽ അത് മുഴുവനും പോകും.
പരലോകത്തിൽ കിട്ടുന്ന ഒരു ഹസനത്തോ അത് നശിക്കുകയില്ല. خالدين فيها ابدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه എന്നും താമസിക്കാനുള്ളതാണ്. അല്ല നിങ്ങളെ നിങ്ങളെ തൊട്ട് പ്രീതിപ്പെട്ടു, നിങ്ങൾക്ക് നൽകിയത് കിട്ടി, നിങ്ങളും അള്ളാഹു നിന്നിട്ട് പ്രീതിപ്പെട്ടു വാങ്ങുകയും ചെയ്തു. ആർക്കാണിത്? ലാലിക്കലിമൻ ഹസിയ റബ്ബ, അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് ഇവിടെ ജീവിച്ചതായ മഹാത്മാക്കൾക്ക് കിട്ടാൻ പോകുന്നതായ നേട്ടമാണത്. എന്നാൽ ആ ഇഖ്റ എന്ന വേട് നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ ഖുർആൻ ഓതിയവരായി മാറാൻ വേണ്ടിയാണ്. നോക്കുക സുഹൃത്തുക്കളെ, ഖുർആൻ ഓതുന്ന വേളയിൽ അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടമുള്ളതാണ് നമ്മുടെ കാതിൽ എപ്പോഴും ആ ഖുർആനിന്റെ ശബ്ദം അലതല്ലിക്കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് അർത്ഥം ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സമയത്ത് പതുക്കെ ഓതാനല്ല കൽപ്പിച്ചില്ല നമസ്കാരത്തിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അള്ളാഹു സുബ്ഹ് നമസ്കാരത്തിൽ ഖുർആൻ എങ്ങനെയാണ് ഓതാൻ പറഞ്ഞത്? ഒച്ചത്തിലാണ് അല്ലേ? മഗ്രിബ് നമസ്കാരത്തിൽ ഒച്ചത്തിലാണ്, ഇശ നമസ്കാരത്തിൽ ഒച്ചത്തിലാണ്, ജുമാ നമസ്കാരത്തിൽ ഒച്ചത്തിലാണ്. അതെ, എന്തുകൊണ്ട് ഒച്ചത്തിൽ ഓതാൻ കൽപ്പിച്ചു? ജനങ്ങളുടെ ശബ്ദ മുഴുവനും ആ സമയത്ത് അള്ളാഹിലേക്ക് കേന്ദ്രീകരിക്കേണ്ട ടൈമാണ്. അള്ളാഹിന്റെ സാമീപ്യം നേടണമെന്ന പൂതിയുമായി വന്ന ടൈമാണ്. മറ്റ് സന്ദർഭങ്ങളിൽ വീട് കടയുമായി ബിസിനസ്സുമായി ബന്ധപ്പെട്ട ടൈമായതുകൊണ്ട് പകൽ ടൈമിലുള്ളതായ മൂറാത്രി നമസ്കാരത്തിൽ പതുക്കെ ഓതിയാൽ മതിയെന്ന് പറഞ്ഞു. രാവിലെ മനുഷ്യൻ വരുന്ന വേളയിൽ അദ്ദേഹം അള്ളാഹുവിലേക്ക്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിനെ അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക്, അവന്റെ ലക്ഷ്യത്തെ അവനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്ന വ്യക്തിയായതുകൊണ്ട് അവനോട് പറഞ്ഞു, നിങ്ങൾ ഖുർആനിനെ പതുക്കെ ഓതരുത്, ഇവിടെ ഒച്ചത്തിൽ ഓതണം. എന്തിന്? അർത്ഥം അറിഞ്ഞു ഉൾക്കൊണ്ടു ഓതാൻ വേണ്ടിയിട്ട്. രാത്രിയും അങ്ങനെ തന്നെ കൽപ്പിച്ചു. രാത്രി സമയം ബിസിനസ്സൊക്കെ ഒഴിവാക്കിയിട്ട് വീട്ടിലേക്ക് പോകുന്ന സന്ദർഭമായതുകൊണ്ട് തന്നെ രാത്രിയിൽ ഹൃദയത്തിൽ അത് പെട്ടെന്ന് അലതല്ലാനും പെട്ടെന്ന് ഉൾക്കൊള്ളാനും സാധിക്കുമെന്നത് തന്നെ പരിഗണിച്ചുകൊണ്ടിട്ട് അവിടെയും ഒച്ചത്തിൽ ഓതാൻ പറഞ്ഞു. കണ്ടില്ലേ? അപ്പോൾ ഈ ഖുർആൻ ഒച്ചത്തിൽ ഓതിയത്ത് ഉൾക്കൊള്ളണമെന്ന് ജുമാക്ക്. കണ്ടില്ലേ? നിങ്ങൾ കട കൂട്ടി വരുക, നിങ്ങൾ ദുനിയാവുമായുള്ള ബന്ധം ഒഴിവാക്കി വരുക എന്ന് കൽപ്പിച്ച ശേഷം ഇനി നിങ്ങൾ കേൾക്കൂ ഖുർആൻ. ഇമാമിനോട് പറഞ്ഞു, ഉച്ച സമയത്തായിരുന്നാലും വിരോധമില്ല, ജുമാക്ക് നിങ്ങൾ ഒച്ചത്തിൽ ഓതണമെന്ന് കൽപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ ഖുർആൻ ഇഖ്റ എന്ന് പറഞ്ഞതായ ആ വേട് ഏത് സമയത്തിറങ്ങിയോ അന്ന് മുതൽ ഈ ഖുർആനിൽ ലക്ഷ്യം മുസ്ലിങ്ങൾ നിറവേറ്റിക്കൊണ്ടേ ാണ്. പള്ളിയിൽ, മദ്രസയിൽ, കോളേജിൽ, റോഡുകളിലാണെങ്കിൽ റോഡുകളിൽ. ഇന്ന് അതിനുള്ള അന്തരീക്ഷം അല്ല ഉണ്ടാക്കി തന്നു. പണ്ടതില്ലല്ലോ. ഇന്ന് റോട്ടിൽ നാം കാറിൽ കയറി പോവുകയാണെങ്കിൽ ഫാക്ടറി കാർഡ് തുറന്നു വെച്ചാൽ മതി. ഫാക്ടറി കാർഡ് തുറക്കുന്ന വേളയിൽ അവിടെ റേഡിയോ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്ത അനുഗ്രഹമാണ്. അറബ് രാഷ്ട്രത്തിൽ ഈജിപ്തിലും ഖുർആൻ സ്റ്റേഷൻ പ്രത്യേകമുണ്ട്, സൗദി അറേബ്യയിലും ഖുർആൻ സ്റ്റേഷൻ പ്രത്യേകമുണ്ട്. നമുക്ക് ചെറുമരാഗങ്ങളും കഴുതരാഗങ്ങളും മ്യൂസിക്കുകളും ഹാർമോണിയങ്ങളും സോണിവാസങ്ങളും വേണ്ടാത്തതും കേൾക്കാതെ തന്നെ നല്ലത് കേട്ടുകൊണ്ട് നമ്മുടെ കാതിനെ അള്ളാഹ്ക്ക് പ്രീതിപ്പെടുന്ന ശബ്ദങ്ങൾ മാത്രം കേൾപ്പിക്കാനുള്ള ചുറ്റുപാടുകൾ അള്ളാഹു ഉണ്ടാക്കി തന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതെ, അല്ലാഹു നസ്സല ഹസനൽ ഹദീസ് കിതാബ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിരിക്കുകയാണ് നല്ല വേഴ്സുകൾ കിതാബായിട്ട്, ഗ്രന്ഥമായിട്ട് നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുകയാണ്. മുതശാബിഹ, പരസ്പര തുല്യതയുള്ളതും മഥാനിയ മടങ്ങി മടങ്ങി വരുന്നതും. തഖ്ശയറു മിൻ വുജൂദുൽ ലദീന യഖ്ഷൂന റബ്ബഹും, അല്ലാഹനെ ഭയപ്പെടുന്നവരുടെ തോല് ആ തോലും
രോമാഞ്ചമുണ്ടാകുന്നു.
പേടിച്ചിട്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ രോമം തൊങ്ങിപ്പിടിക്കുന്നു, തോലുകൾക്ക് പരിവർത്തനമുണ്ടാവുന്നു, എത്തുന്നു ഹൃദയം, ഹൃദയത്തിനകത്തിൽ നിന്നിട്ട് വികാരമുണ്ടാകുന്നു, പരിവർത്തനമുണ്ടാകുന്നു. ഇത് ഖുർആൻ കേൾക്കുമ്പോൾ മുഅ്മിനിൽ നിന്നിട്ടുണ്ടാവുന്നതായ ആ പ്രത്യേക ചേഞ്ചിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ثم تلين جلودهم وقلوبهم الى ذكر الله. الله لكذا മടങ്ങുന്ന അവസാനം എപ്പോൾ അവരുടെ തോളുകളും അവരുടെ ഹൃദയങ്ങളും ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ ഖുർആൻ കേട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഇനത്തിൽ നാം പെടണമെന്ന് പറയാൻ വേണ്ടിയാണ്. ഇഖ്റ എന്ന വേർഡ് അർത്ഥം വെക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അത് വെറുതെ വിട്ട് കടന്നാൽ പോരാ. നാം ഇവിടെ നടത്താറുള്ള ക്ലാസ്സിൽ തജ്വീദിൽ പങ്കെടുത്തുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്ത് പ്രാക്ടീസ് ഇല്ലാത്തതായ സുഹൃത്തുക്കൾ അതിൽ പങ്കെടുത്തുകൊണ്ട് ഖുർആൻ ഓതാനുള്ള പ്രാക്ടീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറബി ഭാഷയല്ലാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യണമെന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. സുഹൃത്തുക്കളെ, ഞാൻ ഖേദകരമെന്ന് പറയട്ടെ, ഇവിടെയല്ല, ഇവിടെയും അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പല സഹദറബിന്റെ അകത്തുള്ളതായ പല പട്ടണങ്ങളിലും സാധെടുക്കാൻ വേണ്ടി പോയ വേളയിൽ അവിടെ പുതുമുസ്ലിങ്ങളായ മലയാളികൾ ഖുർആൻ ഓതുന്നത് പോലെ പാപ്പാ പാപ്പാമാരെല്ലാം മാപ്പിളമാരായിട്ട് മാപ്പിളമാരുടെ കുടുംബത്തിൽ മുസ്ലിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ജീവിച്ചു വളർന്നതായ മുസ്ലിം സുഹൃത്തുക്കൾക്ക് പുതുമുസ്ലിങ്ങളായ മലയാളികൾ ഖുർആൻ ഓതും പോലെ ഖുർആൻ ഓതാൻ സാധിക്കാത്തവരെ ഞാൻ കണ്ടു. എന്തൊരു കഷ്ടം, എന്തൊരു ഖേദം. ഇന്നലെ മുസ്ലിമായ, ഒരു വർഷം മുമ്പ് മുസ്ലിമായ പുതു മുസ്ലിം ഖുർആൻ ഓതുന്നു. നീ ജനിച്ചത് മുസ്ലിങ്ങളുടെ വീട്ടിൽ, നിന്റെ പേര് മുസ്ലിം, എന്റെ പേര്, എന്നിട്ട് നിനക്ക് ആ നിനക്ക് വേണ്ടി അള്ളാഹ് ഇറക്കിയ ഖുർആൻ ഓതാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര കഷ്ടം, എത്ര നഷ്ടം. അള്ളാഹു നമ്മെ ആ ഇനത്തിൽ പെടുത്താതിരിക്കട്ടെ. ഖുർആന് കൊടുക്കേണ്ട അവകാശം നമുക്ക് നൽകാനുള്ള ഭാഗ്യം അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താണ് പറഞ്ഞത്? ഓറൂ, വായിക്കൂ, പഠിക്കൂ എന്ന് കൽപ്പിച്ചോ? എന്ത് പഠിക്കണം? ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ, നിങ്ങളെ സൃഷ്ടിച്ചതായ നാദനെ പഠിക്കണം. എന്താ പഠിക്കേണ്ടത്? എന്തെങ്കിലും പഠിച്ചാൽ പോരാ, ആദ്യം പഠിക്കേണ്ടത് അള്ളാഹനെ പരിചയപ്പെടണം. അള്ളാഹന്റെ ശക്തി, അള്ളാഹന്റെ കഴിവ്, അള്ളാഹന്റെ കൽപ്പ് പരിചയപ്പെടണം. അള്ളാഹുന്റെ കഴിവ് കൽപ്പ് പരിചയപ്പെട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് തെറി പറയേണ്ടി വരും, തോളിവാസം പറയേണ്ടി വരും. അങ്ങനെയുള്ള ഗതികേടിലേക്കാണ് മുസ്ലിം വേഷധാരികൾ എന്ന തെറി വിഭാഗം എന്നെത്തിപ്പോയിട്ടുള്ളത്. നാം ഇവിടെ കേട്ടില്ലേ, കൊല്ലന്റെ തീ പോലെ, കൊല്ലന്റെ ഇരുമ്പ് പോലെ അല്ലാ എന്ന് പറഞ്ഞതായ ആൾക്കാർ മദീനത്തുണ്ടായി. മദീനത്ത് അങ്ങനെയുള്ള പ്രസംഗം നാം കേട്ടു. അങ്ങനെയുള്ള കേസറ്റുകൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അള്ളാഹനെ പരിചയപ്പെടുത്താം, കൊല്ലന്റെ തീ പോലെ, കൊല്ലന്റെ ഇരുമ്പ് പോലെ എന്ന്. അത് അള്ളാഹ് എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യമായിട്ട് നബി മുഖേന സംസാരിച്ചപ്പോൾ അള്ളാഹു എന്ത് പറഞ്ഞില്ല? നമസ്കരിക്കൂ എന്ന് പറഞ്ഞില്ല, നോമ്പ് പിടിക്കൂ എന്ന് പറഞ്ഞില്ല, മറ്റൊന്നും തന്നെ പറഞ്ഞില്ല. ആദ്യം പറഞ്ഞത് എന്താണ്? അള്ളാഹനെ പഠിക്കൂ എന്നാണ്. അള്ളാഹനെ കുറിച്ച് മനസ്സിലാക്കൂ, അള്ളാഹുനെ കുറിച്ച്, അവന്റെ സിഫാത്തുകൾ, അവന്റെ അഫ്ആലുകൾ, അവന്റെ ദാത്തിനെ കുറിച്ച് എല്ലാം നിങ്ങൾ പഠിക്കൂ, മനസ്സിലാക്കൂ. അവനും ശിഷ്യനുമായുള്ള വ്യത്യാസം എന്താണ്, അനന്താണ് എന്നത് മനസ്സിലാക്കുക. അള്ളാഹുവും ശിഷ്യയുമായുള്ള ബന്ധം എന്താണ് എന്നത് മനസ്സിലാക്കുക. ശിഷ്യകളുടെ കഴിവ്, ശിഷ്യാവിന്റെ കഴിവ് ശിക്ഷമായി നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ, നിന്നെ ശിക്ഷിച്ചതായ നാഥനെ കുറിച്ച് നീ പഠിക്കുക, അവന്റെ പേര് നീ പഠിക്കുക. നീ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യേണ്ടത്, പഠിക്കാൻ ഉദ്ഘാടനം ചെയ്യേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാണ് ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമായിട്ട് എത്ര ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ, അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബുൽ ഇസ്സത്തിന്റെ പേരാണ് ആദ്യം പഠിക്കേണ്ടത്. അവനെക്കുറിച്ച് പഠിക്കുമ്പോൾ മാത്രമേ മനുഷ്യന് ഉയരാൻ പറ്റുകയുള്ളൂ, മനുഷ്യന് മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യ കോലത്തിൽ ജീവിക്കുന്ന മത്സാരികൾ എന്ന് മാത്രമേ അവരെ വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ. എന്തുകൊണ്ട് ഇവിടെ നിരീശ്വരവാദികൾ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് ഇവിടെ നിർമ്മതവാദികൾ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് ഇവിടെ ശുദ്ധിവാദികൾ ഉണ്ടാകുന്നു? എവിടെ നിന്ന് ഉടലെടുക്കുന്നു? മനുഷ്യൻ മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അവര് ഓട്ടോമാറ്റിക് ആയിട്ട് പെട്ടെന്ന് ഇങ്ങട്ട് പ്രകൃതിയുടെ വികൃതി ആയിട്ട് ഉണ്ടായതാണോ? അവ ചോദിക്കുന്നു. അംഹുമുൽ ഖാലിഖൂൻ, അല്ലയോ നിരീശ്വരവാദികളെ, യുക്തിവാദികളെ, നിങ്ങളോട് അവ ചോദിക്കുകയാണ്, ദഹരീങ്ങളോടുള്ള ചോദ്യമാണത്. അംഹുമുൽ ഖാലിഖൂൻ, അല്ലെങ്കിൽ അവരാണ് അവരെ ശിക്ഷിച്ചതെന്ന് പറയാൻ അവർക്ക് ധൈര്യമുണ്ടോ? ആരെങ്കിലും അങ്ങനെ വാദിച്ചോ? ഇല്ല. ഏതെങ്കിലും ഒരു നിരീക്ഷണവാദി, ലെനിൻ വാദിച്ചോ, കാർൽ മാർക്സ് വാദിച്ചോ? ആരും തന്നെ പറഞ്ഞിട്ടില്ല. എന്ത്, ഞാനാണ് എന്നെ ചിട്ടിച്ചത് എന്ന്. ആകപ്പാട് ലോകത്ത് വലിയ വാക്ക് പറഞ്ഞവൻ ഫിറാവിനാണ് പോലും, അല്ലെ? ഫിറാവിനെ കുറിച്ച് അല്ല എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞ വേർഡിനെ കുറിച്ച് അല്ല പറയുകയാണോ? അന റബ്ബുക്കുമുൽ അല, റബ്ബിനെ പോലും ചിട്ടിച്ചാല് ഞാനാണ് എന്ന് അവൻ പറഞ്ഞു എന്നാണ്. പക്ഷെ അവൻ ഞാനാണ് എന്നെ ചിട്ടിച്ചെന്ന് അവൻ പറഞ്ഞിട്ടില്ല. ഞാനാണ് എന്നെ ചിട്ടിച്ചെന്ന് അവൻ പറഞ്ഞോ? ഇല്ല, അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവ ചോദിക്കുകയാണ് ഞാനതിനാ ഹുലിക്കു എന്ന് വീടിലേക്ക് പോയത്. നിങ്ങളെ ശിക്ഷിച്ച റബ്ബിന്റെ നാമം നിങ്ങൾ ഓടൂ പഠിക്കൂ. ആ രക്ഷിതാവിനെ കുറിച്ച് നിങ്ങൾ പരിചയപ്പെടൂ, അവനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കൂ. അവന്റെ ആദ്യത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഏ ഓതുന്നവനെ, ഏ വായിക്കുന്നവനെ, ഏ സംസാരിക്കുന്നവനെ, നിന്നെ ശിക്ഷിക്കാൻ അവനാണ്. അവൻ നിന്നെ ശിക്ഷിച്ചു എന്നതാണ് അവന്റെ പ്രത്യേകത. ആദ്യം അതാണ്. അപ്പോൾ ഒന്നുമില്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രകൃതിയുടെ വികൃതിയായിട്ട് ഉണ്ടായതാണോ നിങ്ങൾ എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? പിന്നെ ചോദിക്കുകയാണ്, അല്ല അമുഹുമുൽ ഖാലിഖൂൻ, അവര് തന്നെ അവരെ ശിക്ഷിച്ചു എന്ന് വാദമുണ്ടോ? ഇത് രണ്ടും ഇല്ല എന്നത് ഉറപ്പാണ്. പ്രകൃതിയാൽ എനിക്ക് ഉണ്ടായതാണ് എന്നത് ബുദ്ധിയുള്ളവൻ പറയൂല. കാരണം ഈ ബുദ്ധിയുള്ളവൻ തന്നെ നിരീശ്വരവാദിയാണെന്ന് വെക്കാം. എന്നാൽ ആ നിരീശ്വരവാദി ഗൾഫിലേക്ക് വിജയം ഉണ്ടാക്കാൻ വേണ്ടി എത്ര പാടുപെട്ടു, എത്ര കഷ്ടപ്പെട്ടു, എത്ര ഫോൺ ചെയ്തു, എത്ര ഡോളർ ചെലവാക്കി, എത്ര ബുദ്ധിമുട്ടി. എന്തിനാണ്? ആകെ 20 സെന്റ് ഭൂമി വാങ്ങാനുള്ള വിജയം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലേ? അപ്പോൾ ഇവിടെ വെറുതെ വിഷമിക്കാതെ കഷ്ടപ്പെടാതെ ഒന്നും ഉണ്ടാവുന്നില്ല എന്നത് എല്ലാ ബുദ്ധിജീവിക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇവിടെ പ്രകൃതിയുടെ വികൃതിയായിട്ട് ഒന്നും തന്നെ ഉണ്ടാവാറില്ല എന്നത് മനുഷ്യൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈശ്വര ദൈവമേ എന്ന് പറയാത്തതായ ഒരു നിരീശ്വരവാദിയുമില്ല. ആ നിരീശ്വരവാദികളെ കുറിച്ച് വാദപ്രതിവാദം നടക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരുത്തൻ കസാര പിടിച്ചിട്ട് വലിച്ചു കളഞ്ഞതാണ്. എന്നിട്ട് ഇവൻ നിരീശ്വരവാദിയാണ്, ആര്? കസാരയുടെ മീതി ഇരിക്കുന്നവൻ. കസാര പിടിച്ച് വലിച്ചപ്പോൾ വലിച്ചവൻ ഈശ്വരവാദിയും, ഈശ്വരവാദി കസാര പിടിച്ച് വലിച്ചപ്പോൾ ഇവൻ വീഴാൻ പോവാണ്. അപ്പൊ ദൈവോ എന്ന് പറഞ്ഞു. ആ ഇവൻ അരണവൻ, ദൈവം ഇല്ല എന്ന് പറയുന്നവൻ വീണു പോകുമെന്ന് കണ്ടപ്പോൾ അവൻ ദൈവമേ എന്ന് വിളിച്ചു എന്നാണ്. അപ്പോൾ ദൈവം ഇല്ല എന്ന് ആരെന്ത് പറഞ്ഞാലും വേണം ദൈവമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്നിട്ട് അവന് തന്നെ തോന്നാറുണ്ട് എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് ഈ രണ്ട് മുഖദ്ദിമ അള്ള വെച്ചിട്ട് ചോദിക്കുകയാണ്, ഇത് രണ്ടും നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞാൽ ഒന്നെന്താണ് നിങ്ങൾ ഓട്ടോമാറ്റിക്കായി ഉണ്ടായതല്ല എന്നത്, മറ്റൊന്നെന്താണ് നിങ്ങൾ നിങ്ങളെ ശിക്ഷിച്ചതല്ല എന്നത്, മൂന്നാമ്പത്തെ നതീജ എന്താണ് നിങ്ങൾ ഇത് രണ്ട് സമ്മതിച്ചു കഴിഞ്ഞാൽ? അല്ലാഹു ഖാലിഖു കുല്ലി ശൈഇൻ, ഇവിടെ ശിക്ഷിക്കുന്ന ഒരു വ്യക്തി വേണമെന്നല്ലേ? എന്നാൽ കേട്ടോളീ കൂട്ടരേ, ആ ശക്തി ഉണ്ട്, ആ വ്യക്തി ഉണ്ട് എന്നത്, ഇവിടെ ശിക്ഷിച്ച ഒരു വ്യക്തി ശക്തിയുണ്ട് എന്നത് ലോകത്ത് ഇതുവരെ ആരും തന്നെ വാദിച്ചിട്ടില്ല. വാദിച്ചവൻ ഒരുവൻ മാത്രമാണ്. അതാരാണ്? മുഹമ്മദ് നബിയെ നിയോഗിച്ചതായ റഷിദാവ്. അവനാണ് പറഞ്ഞത്, നിങ്ങളെ ശിക്ഷിച്ച റഷിദാവിന്റെ നാമത്തെയാണ് നിങ്ങൾ ആദ്യമായി പഠിക്കേണ്ടത്, അവനെ കുറിച്ചാണ് നിങ്ങൾ ആദ്യം പരിചയപ്പെടേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിന്യതയിൽ നിന്യരായ ായ വെറും ആ ഇന്ദ്രിയ തുള്ളിയിൽ നിന്നിട്ട് മനസ്സിന് അറപ്പോടുകൂടി കാണുന്നതായ സാധനത്തിൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല അത്ഭുതകരമാം വിധം അത്ഭുത ജീവിയായ മനുഷ്യനെ ശിക്ഷിച്ചതായ രക്ഷിതാവ് അല്ലവി ആരാണവൻ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക സുഹൃത്തുക്കളെ, ലോകത്താദ്യമറിയ സൂറത്തെന്താണ്? ഈ ഖുർആനിൽ സൂറത്തിന്റെ പേരെന്താണ്? എന്താണ് അലഖ്? എന്താണ് അലഖ്? ഈ സൂറത്തിന്റെ പേരെന്താണ്? ഖുർആനിൽ ആദ്യം അറിഞ്ഞ സൂറത്തിന്റെ പേരെന്താണ്? അലഖ്. ഇഖ്റാ ബിസ്മി എന്ന സൂറത്തിന്റെ പേര്. ഇഖ്റാ ബിസ്മി എന്നല്ല ആ സൂറത്തിന്റെ പേര്. ഈ ഇഖ്റാ ബിസ്മി എന്ന ആയത്ത് ഉൾക്കൊള്ളുന്ന ആ സൂറത്തിന്റെ പേരെന്താണ്? സൂറത്തുൽ അലഖ്. അലഖ് എന്ന സൂറത്ത് അത്ഭുത ഗ്രന്ഥം, അത്ഭുതത്തോടുകൂടി ലോകത്തിലറിഞ്ഞ ഗ്രന്ഥത്തിലുള്ള അത്ഭുത സൂക്തത്തിന്റെ ആദ്യത്തെ ആ സൂക്തത്തിന്റെ സൂറത്തിന്റെ പേര് തന്നെ അതിലുള്ള അത്ഭുതങ്ങളിൽ അത്ഭുതമാകുന്ന അലഖ് എന്ന വേർഡാണ്. അതെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒട്ടി നിൽക്കുന്നതായ അണ്ഡം, ഏറ്റവും നിസ്സാരമായ സാധനം, പുരുഷന്റെ ബീജം ഓടി ആഞ്ഞടിച്ച് ചെന്നിട്ട് അവിടേക്ക് എത്തിയിട്ട് അതിന് സൈഡ് നടത്തിയിട്ട് പിടിച്ചിട്ടാണ് അവിടെ കൊച്ചിയുണ്ടാകുന്നത് എന്ന്, അത് മില്യൺ കണക്കിലാണ് അവിടെ രംഗപ്രവേശനം ചെയ്യുന്നത് എന്നൊക്കെ ഇന്ന് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ഭൂതക്കണ്ണാടി കണ്ടുപിടിക്കപ്പെട്ടതായ ഈ 20-ാം നൂറ്റാണ്ടിലാണ് ഈ അലഖിന്റെ അർത്ഥത്തിലേക്കും അലഖ് എന്ന സൂറത്തിന് പേര് വരാൻ വരേക്കും കാരണമായതിന്റെ പിന്നിലുള്ള രഹസ്യത്തിലേക്കും ലോകം എത്തിയത് എന്നത് നാം മനസ്സിലാക്കണം. വെറുതെയല്ല അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ നിന്നെ ശിക്ഷിച്ചതാരാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതിന്റെ ശേഷം പിന്നെ നിന്നെ എങ്ങനെ ശിക്ഷിച്ചു, എവിടുന്ന് ശിക്ഷിച്ചു? അലഖ് നിന്നിട്ട് ശിക്ഷിച്ചു. അലഖ് മനുഷ്യൻ ഒന്നിനും കൊളരുതാത്ത സാധനമായി അവിടെ പറയപ്പെടാൻ പറ്റുന്ന വസ്തു എന്ന് പറയാൻ പറ്റാത്ത ഒരു സാധനമാണോ നീ ആദ്യമുണ്ടായത്? വസ്തു എന്ന് നിന്നെ കുറിച്ച് പറയാൻ പറ്റുകയില്ലായിരുന്നു. വസ്തു എന്ന് മനുഷ്യനെ കുറിച്ച് പറയാൻ പറ്റാത്തതായ ഒരു രംഗം നമുക്ക് വിട്ടുകടന്നത് അവൻ മറന്നുപോയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ചോദിക്കുകയാണ്. ഞാൻ ാണ് സിഎം അതിക്രമിച്ചിരിക്കുകയാണ്. ഇൻഷാല്ലാ നമുക്ക് ഇൻഷാല്ലാ അടുത്ത ആഴ്ച 11:30 തന്നെ 10 മണിക്ക് തന്നെ ഖുർആൻ സജീവ ക്ലാസ് ആരംഭിച്ച് 10:30 സമാപിച്ച് 10:30 നമ്മുടെ ഈ ക്ലാസ് ആരംഭിച്ചിട്ട് 12 മണിയാകുമ്പോൾ ക്ലാസ് സമാപിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. എന്നാൽ നമ്മുടെ ക്ലാസ് മെമ്പർമാരായ മഹാത്മാക്കൾക്ക് അവരവരുടെ വസതിയിലേക്ക് താമസ സ്ഥലത്തേക്ക് സൗകര്യത്തിൽ എത്തിച്ചേരാൻ ക്ലാസ് സമാപിച്ച ശേഷം സാധിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ടൈം ചേഞ്ച് ആക്കിയത്. അതിന് നിങ്ങളുടെ സഹകരണം ആവശ്യമാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. അല്ലാഹു ചോദിക്കുന്നു, മനുഷ്യൻ നോക്കട്ടെ, ചിന്തിക്കട്ടെ, നിന്ന പുലിത്ത അവൻ എവിടുന്നാണ് ചിട്ടിക്കപ്പെട്ടത്? പുലിത്ത അവനെ ചിട്ടിക്കപ്പെട്ടോ? തെറിച്ചു വരുന്ന ശക്തിയോടുകൂടി പാപ്പയുടെ മുതുവിൽ നിന്നിട്ടിറങ്ങി വരുന്നതായ ആ ഇന്ദ്രിയ തുള്ളിയിൽ നിന്നിട്ടാണ് അവനെ ശിക്ഷിക്കപ്പെട്ടത്. പിന്നെ ചോദിക്കുകയാണ് മറ്റൊരായത്തിൽ, അത്ഭുതകരമായ വിധം ഈ നിന്ന സാധനത്തിൽ നിന്നിട്ട് മനുഷ്യനെ ശിക്ഷിച്ച റബ്ബ് അവൻ നിരീശ്വരവാദിയായി ജീവിച്ചാൽ, ശുദ്ധിവാദിയായി ജീവിച്ചാൽ, തോണിവാസിയായി ജീവിച്ചാൽ, വിഡ്ഢിയായി ജീവിച്ചാൽ അവനെ ഞാൻ വെറുതെ വിടുമെന്നാണോ മനസ്സിലാക്കിയത്? ഒരു കാലത്തും അങ്ങനെ അവൻ തെറ്റിദ്ധരിച്ചു പോകരുത്. അവനെ ഇത്രയും അത്ഭുത ജീവിയായി അത്ഭുതകരമാം ഇതൽ ശിക്ഷിച്ചിട്ട് എല്ലാ ലോകത്തിൽ ജീവിക്കുന്ന സർവ്വചരാചരങ്ങളെക്കാളും ഏറ്റവും മഹാനായ വലഖദ് കറംനാ ബനീ ആദം, ആദമിന്റെ സന്തതികളെ ഞാൻ പൊക്കിയിരിക്കുകയാണ്, ഞാൻ ആദരിച്ചിരിക്കുകയാണ്, ഞാൻ വാഴ്ത്തിയിരിക്കുകയാണ്. അവനാണ് കമ്പ്യൂട്ടർ യുഗത്തിന്റെ ഉടമ, അവനാണ് എല്ലാ യുഗത്തിന്റെയും ഉടമ, അവനാണ് ഖഗോള ആഗോള ഭൂഗോള ശാസ്ത്രജ്ഞന്മാരുടെ ഉടമ, എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെ ഉടലെടുക്കൽ നിങ്ങളിൽ നിന്നിട്ടാണ്, മനുഷ്യന്മാരിൽ നിന്നിട്ടാണ്. മനുഷ്യന്മാരെപ്പോഴും അള്ള ബഹുമാനിച്ച് ആദരിച്ച വിഭാഗമാണ്. ഇങ്ങനെയുള്ള വിഭാഗമാക്കിയിട്ട് അത്ഭുത ജീവിയാക്കിയിട്ട് ഈ മനുഷ്യനെ മാറ്റിയതായ റബ്ബ് ചോദിക്കുന്നു, ഇങ്ങനെ നിന്നെ ഞാൻ ശിക്ഷിച്ചു വിട്ടതിന്റെ ശേഷം നിന്നെ ഞാൻ ഇവിടെ ഭൂമിയിൽ വെറുതെ വിടുമെന്നാണോ മനസ്സിലാക്കിയത്? അല്ല, ഒരിക്കലും അല്ല. എന്റെ തീടിമാർ നിന്റെ കൂടെയുണ്ട്, എന്റെ റാഡാർ നിന്റെ വീട് വർക്ക് ചെയ്യുന്നുണ്ട്, എന്റെ കമ്പ്യൂട്ടർ നിന്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ചെയ്യുന്നത്, നീ ചലിക്കുന്നത്, നീ പ്രവർത്തിക്കുന്നത്, നീ നിന്റെ എല്ലാം എല്ലാം അവന്റെ ശരീരം എന്ത് ഊഹിക്കുന്നു, അവന്റെ ഹൃദയത്തിന്റെ അകത്തും അലതല്ലുന്ന എന്തെല്ലാം ചിന്തകളുണ്ട്. അടുത്ത ഭാവിയിൽ ഫോറിൻ വിജയല്ലേ, ഈ വിജയിലൂടെ സമ്പാദിച്ചിട്ട് നാട്ടിൽ പോയിട്ട് ഒരു വമ്പിച്ച പേരസ് കെട്ടണം. പേരസ് കെട്ടിയിട്ട് ചിലവര് ചിന്തിക്കുന്നു നിങ്ങളെപ്പോലത്തെ മഹാത്മാക്കളല്ല, മറ്റു ചില ചിന്തിക്കുന്നു നന്നായിട്ട് ഒരു രഹസ്യ ഷോപ്പ് ബ്രൗൺ ഷുഗർ വിതരണത്തിന് വേണ്ടി തുടങ്ങണം, എന്നിട്ട് ഗൾഫിലേക്ക് അത് കെട്ടിയേക്കാനുള്ള മാർഗങ്ങൾ കൈകൊണ്ടണം കൊള്ളണം. അങ്ങനെ ചിന്തിക്കുന്നതായ തോണിവാസികളെയും കാണാം. ഇന്ന് രാവിലെ സുബഹ് നമസ്കാരത്തിൽ ഇമാം ഓതിയതായ ആയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. ഹറമിൽ വെച്ചിട്ട് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് അരതല്ലുന്ന ചിന്താഗതികൾ വരേക്കും അല്ല അറിയുന്നുണ്ട്. മനുഷ്യൻ ശ്വാസം കഴിക്കുന്നതായ ഞാടിയുണ്ടല്ലോ, ഞറമ്പുണ്ടല്ലോ, അതിനേക്കാളും മനുഷ്യരാശിയെ അല്ല നിങ്ങളിലേക്ക് അടുത്തവനാണ്. അള്ളാഹു നിങ്ങളിലേക്ക് നിങ്ങൾ ശ്വാസം കഴിക്കുന്ന സാധനം ഉണ്ടല്ലോ, നാം ഒരു സാധനത്തെ അറക്കാൻ വിചാരിച്ചാൽ അതിനെയാണ് കട്ടാക്കേണ്ടത്. ഒരാട്ടിനെ അറക്കാൻ വിചാരിച്ചാൽ ആദ്യമായിട്ട് ഒരീതിനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഒരീത് കട്ട് ചെയ്തില്ലെങ്കിൽ കോഴിയും മരിക്കൂല, ആടും മരിക്കൂല. അപ്പോൾ എന്നോക്കി വരണമെങ്കിൽ എന്ന് പറഞ്ഞാൽ മരിക്കണമെങ്കിൽ, മരണപ്പെടണമെങ്കിൽ ഈ രണ്ട് ഞരമ്പ് പോകണം. ആ സാധനം പോയാൽ ആ മനുഷ്യനെ തന്നെ മനുഷ്യെന്ന് പറയുകയില്ല. മുഹമ്മദ് ആജിയുടെ മരണം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പിന്നെ പോകുമ്പോൾ എവിടുത്തെ പോകുന്നതെന്ന് ചോദിച്ചാൽ മറുപടി മുഹമ്മദ് ആജിന്റെ വീട്ടിലേക്ക് എന്നല്ല, പിന്നെയോ മയ്യത്ത് കാണാൻ വേണ്ടി പോവുകയാണ്. മമതാജിയോ അലവഴി അലല്ല, അയാൾ ഒഴിക്കാണ്, അയാൾക്ക് എഴുതാമെന്ന് അയാൾ പോയി. അവിടെ ഇരിക്കുന്നത് ആരാണ്? അദ്ദേഹത്തിന്റെ ജഡം, അദ്ദേഹത്തിന്റെ ജഡം, അദ്ദേഹത്തിന്റെ മയ്യത്ത്, അദ്ദേഹത്തിന്റെ ജനാസ. അപ്പോൾ മനുഷ്യൻ മനുഷ്യനാ വേണമെങ്കിൽ ആത്മാവ് വേണം. അങ്ങനെയുള്ള ആത്മാവരേക്കും കഷ്ടപ്പെടുന്നു. ഈ ഞരമ്പ് കട്ടായി പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഞരമ്പ് നിങ്ങളിലേക്ക് അടുത്തതിനേക്കാളും കൂടുതൽ. അടിമകളെ അടിമകളെ, ഞാൻ നിങ്ങളിലേക്ക് അടുത്തവനാണ് അല്ല പറയുന്നു. അള്ളാഹു നമ്മളിലേക്ക് നമ്മുടെ ഈ ഒരീതി എന്ന ഞരമ്പിനേക്കാളും അടുത്തിരിക്കുകയാണ്. നമ്മുടെ സർവചലനങ്ങൾ, നമ്മുടെ ആട്ടങ്ങൾ, ഇരുട്ടങ്ങൾ, നമ്മുടെ ശ്വാസോശ്വാസങ്ങൾ അവൻ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് അവ പറയുന്നത് ഹയഹസബുൽ ഇൻസാനു, മനുഷ്യൻ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടോ? അയ്യ യുത്രക സുദ, അവനെ വെറുതെ വിടുവെന്ന്. അലം യകുന സുഖത്തൻ മിന്നനി ഇന്നുന്ന, അവൻ ഇന്ദ്രിയമായിരുന്നില്ലേ എന്നും കൊള്ളരുതാത്ത പണ്ടൊരു കാലത്ത്. ثم كان علقه فخلق فسوى ثم يقرا باسم ربك الذي خلق خلق الانسان من علقه എന്ന ആയത്തിൽ ആദ്യമായിട്ട് അല്ലാഹു പറഞ്ഞതായ ആ അലഖത്തും സുഖത്തൊക്കെ ആയിരുന്നല്ലോ ഈ ആദ്യ കാലഘട്ടത്തിൽ.
അതെ, ആയിരുന്നു. സുമക്കാന അലക്കത്തൻ സഹലക്ക പസൗവ, പിന്നെയോ ഭംഗിയുള്ള മനുഷ്യരാശിയിട്ട് നിന്നെ ശിക്ഷിച്ചു.
ഭംഗിയുള്ള, ഭംഗിയിൽ ഭംഗിയുള്ള, നമ്മേക്കാളും സുന്ദരമായ ഒരു സാധനം ലോകത്തുള്ള ശിക്ഷിച്ചിട്ടില്ല.
മനുഷ്യനേക്കാളും, മനുഷ്യനേക്കാളും ഭംഗിയുള്ളതായ ഒരു സാധനമില്ല.
മനുഷ്യൻ തന്നെ അവനെ നന്നാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വിരൂപിയായ മനുഷ്യനെ കുറിച്ചല്ലേ പറയുന്നത്? നല്ല രൂപമുള്ള മനുഷ്യൻ അവന്റെ മൂക്കെടുത്തിട്ട് സ്ഥലം മാറ്റാൻ വിചാരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അവന്റെ കണ്ണെടുത്തിട്ട് മാറ്റാം, അവന്റെ ഏതെങ്കിലും ഒരു സാധനം എടുത്തിട്ട് മാറ്റാം. പോരട്ടെ, നമ്മുടെ നാം പലപ്പോഴും അള്ളാഹിന്റെ അത്ഭുതം, അള്ളാഹുവിന്റെ പ്രത്യേക കുദ്രത്ത് മനസ്സിലാക്കാൻ വേണ്ടി ചിലവർക്കൊക്കെ അള്ളാഹു ആറ് വിരൽ കൊടുക്കാറുണ്ട് ഇല്ലേ? ആറ് വിരലുള്ളവൻ ജനങ്ങളെ കാണുമ്പോൾ എന്റെ കയ്യിൽ ആറ് വിരലുണ്ട് എന്ന് കണ്ടുപോകണ്ട എന്ന ബോധം അവനുണ്ടാവുന്നുണ്ട്. അതെ, ഒരു ഐബായിട്ട് അവൻ കാണുക, എന്നിട്ട് മറക്കാൻ അവന് അവൻ പരിശ്രമിക്കാറുണ്ട്. നോക്കൂ, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര നല്ല ഭംഗിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അള്ളാഹു പറയുന്നു, ഫഖലഖ ഫസവ്വ, ഭംഗിയുള്ള നല്ല സൃഷ്ടിയായിട്ട് നിന്നെ ഞാൻ സൃഷ്ടിച്ചു വിട്ട ശേഷം പിന്നെ വെറുതെ വിടുമോ? ഞാനിവിടെ നന്നായിട്ട് കാശുണ്ടാക്കി, എന്നിട്ട് ആ കാശ് ധാരാളം ഡോളറുകൾ നാട്ടിലേക്ക് അയച്ചിട്ട് നാം നാട്ടില് ഒരു വ്യക്തിയെ, ഒരു വക്കീലിനെ നിർണയിച്ചു. ആ വക്കീലിനോട് പറഞ്ഞു, അല്ല ചങ്ങാതി, ഈ 200,000 റിയാല് നീ കച്ചവടം ബിസിനസ് നടത്തുക, എന്നിട്ട് അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുത്തു കൊടുക്കാൻ ഏൽപ്പിച്ചിട്ട് ഒരു വക്കീലിനെ ഉണ്ടാക്കി വിട്ടാൽ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വർഷം പൂർത്തിയായിട്ട് കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നാം കണക്കത്തലയുമായിട്ട് പോകൂലേ? അങ്ങനെ വ്യത്യാസം കൂടാതെ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നിട്ട് നീ എന്ത് കാട്ടി 200,000 എന്നത് ചോദിക്കൂലേ? തീർച്ചയായിട്ടും. എന്തുകൊണ്ട്? നീ ബുദ്ധിമുട്ടി അധ്വാനിച്ചുണ്ടാക്കിയ കാശാണത്. ആ കാശ് കളിക്കാൻ ആർക്കും വിട്ടുകൊടുക്കൂല. ഇത് മനുഷ്യ സാധ്യമായിട്ട് മനുഷ്യൻ ചെയ്യാറുള്ളതാണല്ലോ, നമുക്കറിയാവുന്ന ഒരു ഉദാഹരണമാണ്. അള്ളാഹുവിനോട് ഒരു ഉദാഹരണത്തിനെയും തുല്യപ്പെടുത്താൻ പാടുള്ളതല്ല, തുല്യപ്പെടുത്താൻ പാടുള്ളതല്ല എന്ന് മാത്രമല്ല, തുല്യപ്പെടുത്തിയാൽ പെടുന്നതും അല്ല, പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ ഉദാഹരണം മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്ഭുതകരമാം വിധം നമ്മെ ശിക്ഷിച്ച ശേഷം അല്ല പിന്നെ നീ തോന്നിയ പോലെ ജീവിച്ചോ, കുടിച്ചോ, പിടിച്ചോ, പിടിച്ചോ, പെരുചരിച്ചോ, തള്ളു കുടിച്ചോ, തോന്നിവാസം ചെയ്തോ, പെരുമരാഗവും കഴുതരാഗവും കേട്ടോ, ഡാൻസ് ആടിക്കോ, റോക്ക് ആൻഡ് റോൾ നടത്തിക്കോ, ഒരു പ്രയാസവുമില്ല. എന്റെ അടിമയല്ലേ, ഞാൻ ശിക്ഷിച്ചവനല്ലേ, നീ വന്നാ സ്വർഗത്തിന്റെ വാൾ തുറന്നേക്കാം എന്നല്ല തീരുമാനിച്ചോ? ഇല്ല, ഒരിക്കലുമില്ല. അല്ലാഹു പറയുന്നത് അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, മനുഷ്യൻ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടോ അവന് ഞാൻ വെറുതെ വിടുമെന്ന്. അലം യകുന സുഖതൻ മിമ്മനിയ്യുന്ന സുമ്മ കാന അലഖതം ഫഖലഖ ഫസവ്വ ഫജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ അലൈസ ദാലിക ബിഖാദിറിൻ അലാ അൻ യുഹയ്യൽ മൗത. ഇങ്ങനെയെല്ലാം കാട്ടി റബ്ബുൽ ഇസ്സത്തിന് അവൻ മരിച്ചാൽ വീണ്ടും ജീവിപ്പിക്കാൻ വല്ല പ്രയാസമുണ്ടോ? അവനാണ് ഇവിടെ നിന്നെ ശിക്ഷിച്ചത് എന്ന വിശ്വാസം നിനക്ക് വന്നു കഴിഞ്ഞാൽ ഇത്ര അത്ഭുതകരമാം ഇത് ശിക്ഷിച്ച രക്ഷിതാവ്, നിന്റെ കോലം പോലത്തെ ഒരു മനുഷ്യൻ ലോകത്തിലില്ല. പലവരങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്, എത്ര ആൾക്കാരുണ്ട് തുല്യതയുള്ളവരെന്ന്. ഇല്ല, നിങ്ങൾ തുല്യതയുള്ളതായ വ്യക്തിയെ ഈ രണ്ടാളുടെ ഉമ്മാന്റെ മുമ്പിൽ നിർത്തി നോക്കുക. തുല്യതയുള്ള രണ്ട് വ്യക്തികൾ, ഈ രണ്ട് വ്യക്തികളെ രണ്ടാളുടെ ഉമ്മാന്റെ മുമ്പിൽ വാപ്പാന്റെ മുമ്പിൽ നിർത്തിയാല് വാപ്പാക്കും ഉമ്മാക്കാരെയും ഏതാണ് നിങ്ങളുടെ മകൻ പറഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, അറിയാം. അപ്പോൾ മനുഷ്യൻ ഇവിടെ തുല്യതയുള്ളവരില്ല. എത്രത്തോളം തുല്യതയില്ല എന്ന് മാത്രമല്ല, മനുഷ്യൻ പരസ്പരം തുല്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനമുണ്ടല്ലേ ചുണ്ട്, ഈ ചുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം അടയാളം വെച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായി ഈ വരലിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അടയാളം വെച്ചിരിക്കുകയാണ്. ഇതിനോട് തുല്യതയുള്ളതായ ഒരു വ്യക്തിയും ലോകത്തിലുണ്ടാവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ നാം ഒപ്പിടുന്ന വേളയിൽ, എന്തെങ്കിലും നിർബന്ധമായ ആധാരം പോലത്തെ സ്ഥലത്ത് ഒപ്പിടുന്ന വേളയിൽ ഈ വിരല് കൊണ്ടാണല്ലോ ഒപ്പിടിക്കുക. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, അള്ളാഹു പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബനാനിനെ വരേക്കും ഒരുമിച്ച് കൂട്ടുന്നതാണ് എന്ന്. നിങ്ങളുടെ ഈ വിരലുകളെവരേക്കും വ്യത്യസ്തമായ വിരലുകൾ, തുല്യതയില്ലാത്ത വിരലുകൾ, അതേ അടയാളത്തോടുകൂടി അവിടെ നിങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ എന്നെ കൊണ്ട് സാധിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്.
اقرأ باسم ربك الذي خلق خلق الإنسان من علق എന്ന ആദ്യത്തെ ആയത്തിലൂടെ ലോകം പഠിക്കേണ്ട പാഠങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ രണ്ടാമതൊരു ക്ലാസ്സിൽ അതിന് ടൈം എടുക്കാതിരിക്കാൻ വേണ്ടി ഇന്നത്തോടുകൂടി ആ വിഷയം ഞാൻ അവസാനിപ്പിച്ചു. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അല്ലാഹുവിന്റെ റസൂല് പ്രബോധനം രഹസ്യമായി ആരംഭിക്കുന്നു, പിന്നെ പരസ്യമായി ആരംഭിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്നതായ എന്തെല്ലാം സംഭവ വികാസങ്ങൾ, അതിനോട് തുറന്നിട്ട് മക്കയിൽ എന്ത് സംഭവിച്ചു, അതിന്റെ പരിസരത്തിൽ എന്ത് സംഭവിച്ചു, അവിടെ ജിന്നുകളും പിശാചുകളും കൂടിയിട്ട് അവരെ അവരുടെ നേതാവാകുന്ന ഇബ്ലീസിന്റെ അടുക്കലേക്ക് അവനിരിക്കുന്നതായ സിംഹാസനത്തിലേക്ക് പോയിട്ട് ഇവിടെ സംഭവിച്ച സംഭവ വികാസങ്ങളെ കുറിച്ച് ആക്ഷേപം ബോധിപ്പിച്ച വേളയിൽ അള്ളാഹു ഇറക്കിയതായ സൂക്തങ്ങളെ കുറിച്ച് നാം ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ചിട്ട് പറയാൻ പോകുന്നുണ്ട്. ആ വിശദീകരണങ്ങൾ കേൾക്കേണ്ടതുപോലെ കേൾക്കുവാനും പറയേണ്ടതുപോലെ പറയുവാനും ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുവാനും റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമായ നാഥ, സാധുക്കളായ പാവികളായ ദോഷികളായ നിന്റെ ദാസന്മാർ ഈ ബഹുമാനിച്ച ആദരിച്ച നാട്ടിൽ വീട്ടിൽ സ്ഥലത്ത് സമയത്ത് ഇരുന്നു കൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിന് വെറുതെ അവർ മടക്കിക്കളയല്ല നാഥ. ഞങ്ങൾ അറിഞ്ഞിട്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത സർവ്വ പാപങ്ങളും നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ രക്ഷിതാവേ. നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച്, നിനക്ക് വേണ്ടി മാത്രം അർത്ഥ നിർത്തിയാക്കി, നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾക്കൊള്ളിക്കണേ രക്ഷിതാവേ. അഞ്ചർത്ത് നമസ്കാരം അദാബിന്റെ സമയത്ത് ജമാഅത്തോടുകൂടി പള്ളിയിൽ വെച്ചിട്ട് ആത്മാർത്ഥതയോടുകൂടി ഭക്തിയോടുകൂടി നമസ്കരിക്കുന്ന മഹാത്മാക്കളിൽ ഞങ്ങളെ പെടുത്തണ രക്ഷിതാവേ. നമസ്കാരം ഉപേക്ഷിക്കുന്നതായ അമുസ്ലിങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തല്ല രക്ഷിതാവേ. അർഹമ റഹീമായ നാഥ, കൈമിനെ വേസ്റ്റാക്കാത്ത രൂപത്തിൽ അതിനെല്ലാം വില നൽകിയും കൊണ്ട് പ്രശ്ന മനുഷ്യന്മാരായി പ്രബോധകന്മാരായി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ജീവിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ രക്ഷിതാവേ. ഏതെങ്കിലും ഒരു ഉപാധിയിൽ ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ ആ സന്ദർഭത്തിൽ മാതൃകാ പുരുഷന്മാരായി മാതൃകാ മഹതികളായി നാട്ടിലേക്ക് പോയിട്ട് പ്രബോധനം ചെയ്യുവാനും ഇവിടെ നിന്ന് ഉൾക്കൊണ്ടതായ തത്വങ്ങൾ അവിടെ പ്രചരിപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുന്ന രക്ഷിതാവേ. റഹ്മ റഹീമായ നാഥ, ലോക മുസ്ലിം നേതാക്കളുടെ ഇടയിൽ നീ ഐക്യത്തെ ഉണ്ടാക്കണ രക്ഷിതാവേ. പണ്ഡിതന്മാരുടെ ഇടയിലും ഐക്യത്തെ ഉണ്ടാക്കണ രക്ഷിതാവേ. മുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് മടക്കണ രക്ഷിതാവേ. മുസ്ലിം യുവാക്കളെ മതത്തിലേക്ക് മടക്കണ രക്ഷിതാവേ. മുസ്ലിം സ്ത്രീകളെ പർദയിലേക്ക് മടക്കണ രക്ഷിതാവേ. അർഹമു റഹീമായ നാഥ, ഞങ്ങൾ എന്നിട്ട് മരിച്ചവരുടെ കബറിനെ സ്വർഗത്തോപ്പാക്കി മാറ്റണ രക്ഷിതാവേ. ഞങ്ങളും മരിക്കുമ്പോൾ ഞങ്ങളുടെ കബറുകളെയും സ്വർഗത്തോപ്പാക്കി മാറ്റണ രക്ഷിതാവേ. ഞങ്ങൾ എന്നിട്ട് ലോകമുള്ളവരുടെ രോഗത്തെ മാറ്റണേ രക്ഷിതാവേ. ഞങ്ങളോട് രോഗം ഉസിയത്ത് ചെയ്തവരുടെയും രോഗങ്ങളെ മാറ്റിക്കൊടുക്കണ രക്ഷിതാവേ. ഇവിടെ ക്ലാസ് മെമ്പർമാരായ പല മഹാത്മാക്കളും നാട്ടിലേക്ക് പോയവരും അല്ലാത്തവരും ഇവിടെ വീണ്ടും മടങ്ങിയെത്താൻ വേണ്ടിയിട്ട് ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചവരുണ്ട്. അവരുടെ ആഗ്രഹത്തെ നിറവേറ്റി കൊടുക്കണ രക്ഷിതാവേ, നിറവേറ്റി കൊടുക്കണ രക്ഷിതാവേ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണ രക്ഷിതാവേ. കഷ്ടതയുള്ളവരുടെ കഷ്ടത അകറ്റണ രക്ഷിതാവേ. ബുദ്ധിമുട്ടുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ അകറ്റണ രക്ഷിതാവേ. കടമുള്ളവരുടെ കടങ്ങൾ വീട്ടി കൊടുക്കണ രക്ഷിതാവേ. അല്ലാഹുമ്മ സല്ലി വസല്ലി മുബാരിക് വഅന്നിമല അബ്ദിക റസൂലിക മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.